ഗുഡ് ഈവനിംഗ്, നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക്, ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്വേഷ പ്രസംഗത്തെക്കുറിച്ചാണ് അദ്ദേഹം രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ പ്രസംഗിച്ചത്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഈ രാജ്യത്തെ സ്വത്തുക്കളെല്ലാം നുഴഞ്ഞുകയറ്റക്കാർക്ക് കൊടുക്കും, കൂടുതൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നവർക്ക് കൊടുക്കുമെന്നുള്ളതാണ്. വളരെ മുസ്ലിം വിരുദ്ധമായ വിദ്വേഷ വർഗീയ പ്രസംഗമാണ് പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത്. അതിനെതിരെ വലിയ വിമർശനങ്ങൾ രാജ്യമെമ്പാടും ഉയരുന്നുണ്ട്. ഈ വിഷയത്തെക്കുറിച്ചാണ് ആദ്യം സംസാരിക്കുന്നത്. അവ സർ, പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. എനിക്കതിൽ അത്ഭുതം തോന്നുന്നില്ല, ഞെട്ടൽ തോന്നുന്നില്ല. ഇതിലും വർഗീയത വമിപ്പിക്കുന്ന പ്രസ്താവനകൾ അദ്ദേഹത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട്. എന്ത് പറയണം?
രേഷ്മ പറഞ്ഞ തന്നെയാണ്, നരേന്ദ്രമോദി ഇപ്പം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, കൂടുതൽ കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സമ്പത്തിൻ്റെ പ്രാഥമികാധികാരം മുസ്ലിങ്ങൾക്കാണെന്നാണ് കോൺഗ്രസ് പറഞ്ഞിട്ടുള്ളത്. പിന്നെയാണ് പറയുന്നത് ഗുസ്പേട്ട്, നുഴഞ്ഞുകയറ്റക്കാർക്കും കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്നവർക്കും നമ്മുടെ സമ്പത്ത് കൊടുക്കണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലിപ്പോൾ അങ്ങനെ നോക്കിയാൽ ഈ കൂടുതൽ കേരളത്തിലെ സ്ഥാനാർത്ഥികൾ, പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെ സ്ഥാനാർത്ഥികളെടുത്താൽ കൂടുതൽ കുഞ്ഞുങ്ങളുള്ള ഒരാൾ സുരേഷ് ഗോപിയായിരിക്കും. അതല്ല, അതായിരിക്കില്ലല്ലോ അദ്ദേഹം ഉദ്ദേശിച്ചത്. അദ്ദേഹം ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, രണ്ട് കാര്യങ്ങളാണ്, കൂടുതൽ കുഞ്ഞുങ്ങളുള്ള ആളുകൾ, പിന്നെ ഗുസ്ബേട്ട് എന്നുള്ളത്. ഗുസ്ബേട്ട് എന്ന് പറഞ്ഞാൽ നുഴഞ്ഞുകയറ്റക്കാർ. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനെ പ്രസംഗിച്ചതിൽ രേഷ്മ പറഞ്ഞവർ അത്ഭുതപ്പെടാൻ യാതൊരു വകയുമില്ല. കാരണം അദ്ദേഹം നോക്കൂ, ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രിക്ക് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയായിരുന്ന ഒരാൾക്ക് രണ്ട് പ്രധാനപ്പെട്ട വിദേശ രാജ്യങ്ങളിൽ യാത്രാവിലക്കുണ്ടായിരുന്നെങ്കിൽ, വിസ ബാൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇദ്ദേഹത്തിന് മാത്രമാണ്. അതിൽ അമേരിക്കയിൽ അദ്ദേഹത്തിന് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയ വിസ വിലക്ക് ഏർപ്പെടുത്തിയതിൻ്റെ കാരണം എന്താണ്, അവിടെ റിലീജിയസ് ഫ്രീഡം ലോ ഉണ്ട്, അത് ലംഘിച്ച ആളാണെന്നുള്ളതുകൊണ്ടാണ്. വാൾസ്ട്രീറ്റ് ജേണലിൽ ഒരു ലേഖനത്തിൽ പറയുന്ന, അമേരിക്കൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത്രയൊന്നും ശ്രദ്ധിക്കപ്പെടാത്ത ആ ലോ ഉപയോഗിച്ചിട്ട് ഒരാൾക്ക് വിസ നിഷേധിച്ചത് എന്നാണ്. ആ ലോകത്തെ പ്രധാനപ്പെട്ട രണ്ട് ജനാധിപത്യ രാജ്യങ്ങൾ വിസ നിഷേധിച്ച ഒരാളാണ് അദ്ദേഹം. ഗുജറാത്ത് കലാപത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തമാണ് അതിന് കാരണം, അതെല്ലാവർക്കും അറിയാം. എന്നതിന് ശേഷം അദ്ദേഹത്തെ ഇന്ത്യയിലെ ജനങ്ങൾ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്, അതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇദ്ദേഹം ഈ നിലക്ക് ധാരാളമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഗുജറാത്ത് കലാപത്തിന് ശേഷം അദ്ദേഹം ഒരു ഗൗരവ് യാത്ര നടത്തുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കലാപത്തിനിരയ ആളുകൾക്ക് അവരുടെ ക്യാമ്പുകൾ, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വേണ്ടത്ര സൗകര്യമില്ല എന്നുള്ള വിമർശനം പല ഭാഗത്തുനിന്നും, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഭാഗത്തുനിന്നൊക്കെ വന്ന സമയത്ത് അദ്ദേഹം അതിനോട് പ്രതികരിച്ചത്, ഞാൻ എന്താണ് കുഞ്ഞുങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി തുടങ്ങണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്നാണ്. പിന്നെ തെരഞ്ഞെടുപ്പ് റാലികൾ, ഞാൻ മുമ്പ് പറഞ്ഞതാണ്, തെരഞ്ഞെടുപ്പ് റാലികളിൽ ഈ നിലക്കുള്ള പ്രസംഗം നിരന്തരമായിട്ട് നടത്താറുണ്ടായിരുന്നു. അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുണ്ടായിരുന്നു, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുണ്ടായിരുന്നത് ജെ എം ലിംഗ്ദോ ആയിരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും മോഡിയും തമ്മിൽ ഒരു എന്താണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നുള്ളതുകൊണ്ട് ഭയങ്കരമായ അനിഷ്ടത്തിലായിരുന്നു. അപ്പോൾ റാലികളിൽ ഇദ്ദേഹം ലിംഗ്ദോയുടെ പേരെങ്ങനെയാണ് പറയുന്നത്? അറിയാം, ജെ എം ലിംഗ്ദോ എന്ന് ഒരിക്കലും അദ്ദേഹം പറയില്ല, ജെയിംസ് മൈക്കൽ ലിംഗ്ദോ എന്നേ പറയുള്ളൂ. എന്തിനാ അങ്ങനെ പറയുന്നത്? ജെ എം ലിംഗ്ദോ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവില്ല ഇത് ഏതാ വകുപ്പ് എന്ന്. ആളുകൾക്ക് കൃത്യം മനസ്സിലാകാൻ വേണ്ടിയിട്ട് ജെയിംസ് മൈക്കൽ ലിംഗ്ദോ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം എലക്ഷൻ കമ്മീഷൻ വിമർശിക്കുക. ഇവർ സോണിയാഗാന്ധിയും ലിംഗ്ദോ, ജെയിംസ് മൈക്കൽ ലിംഗ്ദോ സോണിയാഗാന്ധിയെപ്പോലെ ഇറ്റലിയിൽ നിന്ന് വന്ന ആളാണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഒരു റാലിയിൽ. സോണിയാഗാന്ധിയും ജെയിംസ് മൈക്കൽ ലിംഗ്ദോയും പള്ളിയിൽ വെച്ച് കാണാറുണ്ടായിരിക്കുമല്ലേ എന്നൊരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്. ഇതൊക്കെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാട്ടോ. അപ്പോൾ മുസ്ലിങ്ങളെ ഇന്നിപ്പോൾ രാജസ്ഥാനിലെ റാലിയിൽ ഇന്നലെ മുസ്ലിങ്ങൾ എന്ന് അദ്ദേഹം പേരെടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അങ്ങനെ പറയാറുണ്ടായിരുന്നില്ല. കാരണം അങ്ങനെ തെരഞ്ഞെടുപ്പ് റാലികളിൽ പേരെടുത്ത് ഒരു മതത്തെ വിമർശിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടും. അന്ന് ജെ എം ലിംഗ്ദോ ആണ് കമ്മീഷണർ, അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു. അപ്പോൾ മുസ്ലിങ്ങളെ ചീത്ത പറയാൻ വേണ്ടി അദ്ദേഹം സ്വീകരിക്കുന്ന രീതി എന്താണെന്ന് വെച്ചാൽ, മിയാൻ മുഷാറാഫ്, അരേ മിയാൻ പറവേസ് മുഷാറാഫ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗുജറാത്തിലെ റാലികൾ പ്രസംഗിക്കുക. അതെന്തിനാണ്? മുഷറഫിന് ചീത്ത പറഞ്ഞാൽ അങ്ങനെ പാകിസ്ഥാൻ്റെ പ്രസിഡൻ്റാണല്ലോ. മുസ്ലിങ്ങൾ നേരിട്ട് ചീത്ത പറയുന്നതിന് പകരം മുഷറഫിൻ്റെ പേര് പറഞ്ഞിട്ട് പറയാനുള്ള ഇതെല്ലാം പറയുക. ഈ രീതി സ്വീകരിച്ചുകൊണ്ടിരുന്ന ആളാണ്. നമുക്കറിയാം, കഴിഞ്ഞ പൗരത്വ സമരത്തിൻ്റെ കാലത്ത് അദ്ദേഹം നടത്തിയ പ്രസംഗം, ഈ ഇവരുടെ മതം വസ്ത്രം കണ്ടാൽ അറിയാം, കഴിഞ്ഞ നിയമസഭ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നടത്തിയ പ്രസംഗങ്ങൾ, ഇതിൽ ഇദ്ദേഹത്തിൻ്റെ രീതിയാണിത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ രീതി എന്നുള്ളതല്ല, അതൊരു സംഘപരിവാറിൻ്റെ ഒരാശയധാര പിന്തുടരുന്ന ഒരാൾക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ പ്രസംഗിക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ കാണേണ്ടത് അങ്ങനെയൊക്കെയുള്ള ആളെ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുത്തിട്ടുണ്ട് 2 തവണ. അദ്ദേഹം 3-ാമതും പ്രധാനമന്ത്രിയാകാൻ ഇരിക്കുന്നു. ഈ കണ്ട അഭിപ്രായ സർവേകളിലൊക്കെ നിങ്ങൾ മോസ്റ്റ് ഫേവേർഡ് ലീഡർ, ഏറ്റവും കൂടുതൽ അഭിപ്രായ സർവേകളിൽ ആളുകൾ ലീഡറായിട്ട് ഒപ്റ്റ് ചെയ്തിരിക്കുന്ന അദ്ദേഹത്തെയാണ്. അപ്പോൾ അതാണ് ഇന്ത്യൻ സമൂഹം എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്തിനായിരിക്കും അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചത്? ഇപ്പോൾ രേഷം പറഞ്ഞല്ലോ, ഇന്ന് ഒരു പ്രധാനമന്ത്രി ഇങ്ങനെ പ്രസംഗിക്കുന്നു ചോദിക്കുന്നില്ല, നമുക്കത് എന്താണ് ഒരു പ്രധാനമന്ത്രി ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അത് നമ്മളുടെ ഒരു തോന്നലാണ്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാപിറ്റലാണ്. എന്തിനാണ് അങ്ങനെ പ്രസംഗിക്കുന്നത്? അങ്ങനെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വോട്ട് കിട്ടും, കുറഞ്ഞു പോകാനിടയുള്ള വോട്ടും വേറെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് പോകാനിടയുള്ള വോട്ടും കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. കൂടുതൽ ശക്തനായ നേതാവായി എനിക്ക് മാറാൻ പറ്റും, കൂടുതൽ പ്രാബല്യമുള്ള കരുത്തനായ ജനകീയനായ കൂടുതൽ വോട്ട് നേടുന്ന നേതാവായി മാറാൻ പറ്റുമെന്ന പൂർണ്ണ ആത്മവിശ്വാസമാണ് പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാളെ ഇത്രയും വഷളായ വർഗീയത പ്രസംഗിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അത് നിങ്ങൾ എത്രത്തോളം വർഗീയത പറയുന്നുവോ, എത്രത്തോളം വിദ്വേഷവും വെറുപ്പും ഉണ്ടാക്കുന്നുവോ, അതിനനുസരിച്ച് നിങ്ങളുടെ സ്റ്റാൻഡിങ്, നിങ്ങളുടെ പിന്തുണ, നിങ്ങളുടെ സപ്പോർട്ട് ബേസ് അത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ആ നിലയിൽ ഇന്ത്യൻ, അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഇന്ത്യൻ സമൂഹത്തെ ആ നിലയിൽ കണ്ടീഷൻ ചെയ്ത് വളർത്തിയെടുക്കുന്നതിൽ ഈ പ്രസ്ഥാനം വിജയിച്ചിട്ടുണ്ട്. RSS എന്ന് പറയുന്ന സംഘപരിവാർ എന്ന് പറയുന്ന പ്രസ്ഥാനം വിജയിച്ചിട്ടുണ്ട്. രേഷ്മ, ഒരു കാര്യം ആലോചിച്ചു, ഒരു സ്ത്രീ 21 വയസ്സായ ഗർഭിണിയായ ഒരു സ്ത്രീ, 5 മാസം ഗർഭിണിയാണ് അവർ. അവർ 3 വയസ്സുള്ള കുഞ്ഞുമായിട്ട് വേറെയും ബന്ധുക്കളുമായിട്ട് സ്വന്തം ഗ്രാമത്തിൽ നിന്ന് ഒളിച്ചോട് രക്ഷപ്പെടാൻ പോവുകയാണ്, കലാപം നടക്കുന്നുണ്ട്. ആ സംഘത്തെ പിടികൂടി ആ സംഘത്തിലുള്ള ആളുകളെയെല്ലാം കൊന്ന് ഈ ഗർഭിണിയായ സ്ത്രീയുടെ കുഞ്ഞിനെ അവളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി, നമ്മൾ തുണി അലക്കുന്നത് പോലെ ആ കുഞ്ഞിൻ്റെ കാലിന് പിടിച്ച് തല പാറയിലടിച്ച് ഈ ഗർഭിണിയായ സ്ത്രീ അമ്മയുടെ മുമ്പിൽ വെച്ച് ആ കുഞ്ഞിനെ കൊന്ന്, അതിനുശേഷം ആ അമ്മയെ ബലാത്സംഗം ചെയ്ത് അവർ മരിച്ചുപോയി, ചത്തുപോയി എന്ന ധാരണയിൽ സ്ഥലം വിട്ടു ഒരു സംഘം. പക്ഷേ മണിക്കൂറുകൾക്ക് ശേഷം ആ സ്ത്രീ ബോധം ലഭിച്ചതിന് ശേഷം എഴുന്നേൽക്കുന്നു. അവർ പിന്നീട് ഈ പ്രതികളെ പിടിക്കാൻ വേണ്ടിയുള്ള നിയമ പോരാട്ടത്തിൽ ഇറങ്ങുന്നു. അവിടുത്തെ പോലീസും ജുഡീഷ്യറിയും സംവിധാനങ്ങളുമെല്ലാം അവർക്ക് എതിർ നിൽക്കുന്നു. അവർ സുപ്രീം കോടതിയിൽ പോകുന്നു, അന്വേഷണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏൽപ്പിക്കുന്നു, വിചാരണ നടപടികൾ ആ സംസ്ഥാനത്തെ നടത്താൻ പറ്റില്ലെന്ന് പറയുന്നു, മറ്റൊരു സംസ്ഥാനത്താകുന്നു. എന്നിട്ട് ഒടുവിൽ ഇതിലെ പ്രതികളെയെല്ലാം പിടികൂടുന്നു, മറ്റൊരു സംസ്ഥാനത്തുള്ള വിചാരണ നടപടികളിലൂടെ ഈ പ്രതികൾക്ക് ജീവ പറ്റുന്ന തടവ് ലഭിക്കുന്നു. എന്നതിന് ശേഷം ഈ ജി അധികാരത്തിൽ വരുന്നു. ജി അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു August 15 ആസാദ് ക അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ ബലാത്സംഗികളും കൊലപാതകങ്ങളുമായിട്ടുള്ള മുഴുവൻ പ്രതികളെയും വെറുതെ വിടുന്നു. വെറുതെ വിട്ട ഈ പ്രതികൾക്ക് ജയിലിൽ നിന്നിറങ്ങുമ്പോൾ ലഡു കൊടുക്കുന്നു, മാലയിടുന്നു, അവരുടെ കാലിൽ തൊട്ട് വന്ദിക്കുന്നു. ആരാ ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ, അങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന ഒരു പോപ്പുലേഷനെ, ഒരു വലിയൊരു ജനസഞ്ചയത്തെ ഇന്ത്യയിൽ വളർത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ആളുകൾ 6000 ആളുകളാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കത്തയക്കുന്ന ഈ സംഭവത്തെ തുടർന്ന്. എന്നിട്ട് സുപ്രീം കോടതി ആ കേസ് വീണ്ടും എടുക്കുന്നു, ഇവർ വീണ്ടും ജയിലിലേക്ക് പോകുന്നു. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ പ്രതികളുടെ അമ്മാവിൻ്റെ അനിയത്തിയുടെ മോളുടെ എന്താണ് ഈ കാതുകുത്തൽ ചടങ്ങിന്, പിന്നെ ഇളയച്ചൻ്റെ അനിയൻ്റെ ചോറൂണിന്, അനിയൻ്റെ മോൻ്റെ ചോറൂണിന്, ഇങ്ങനെ ഓരോരോ ചടങ്ങിനും ഇവർക്ക് പരോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആർക്കു വേണ്ടിയാണ് ഇന്ത്യയിലെ ഭരണ സംവിധാനം ഒന്നാകെ ആർക്കു വേണ്ടിയാണ് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു 21-കാരിയായ ഗർഭിണിയെ, അവരുടെ കുഞ്ഞിനെ അവരുടെ മുമ്പിൽ നിന്ന് തലക്കടിച്ചു കൊന്ന, അവളെ ബലാത്സംഗം ചെയ്ത, കൂട്ടത്തിലുണ്ടായിരുന്ന 6-7 ആളുകളെ കൊന്നുകളഞ്ഞ ഒരു സംഘത്തിന് വേണ്ടി. കത്തുവയിലെ സംഭവം ഓർമ്മയുണ്ടല്ലോ രേഷ്മ, ആ കുഞ്ഞിനെ ബലാത്സംഗം ചെയ്തില്ലേ? ദിവസങ്ങളോളം എവിടെയാണ് അത് ഞാൻ പറയുന്നില്ല എവിടെയാണ് പാർപ്പിച്ചത്. അതൊന്നുമല്ല, അതിനെ ബലാത്സംഗം ചെയ്ത ശേഷം അവിടെ എന്താ നടന്നത്? അവിടെ എന്താ നടന്നത്? അവിടെ വലിയ പ്രകടനങ്ങൾ നടക്കുകയാണ്. എന്തിന്? ഈ കുഞ്ഞിൻ്റെ കൊലയാളികളെ പിടികൂടുമെന്ന് പറഞ്ഞിട്ടല്ല, ഈ പിടികൂടിയവരെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട്. ആ പ്രകടനങ്ങളിൽ അന്നത്തെ അന്ന് രണ്ട് സംസ്ഥാനത്തെ ആ ജമ്മു കാശ്മീരിലെ രണ്ട് മന്ത്രിമാർ, ബി ജെ പിക്കാരായ രണ്ട് മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിക്കാൻ വേണ്ടി കോടതിയിൽ വരുമ്പോൾ അവിടുത്തെ അഭിഭാഷക സംഘം ഈ ക്രൈംബ്രാഞ്ച് സംഘത്തിനെതിരെ പ്രതിഷേധിക്കുന്നുണ്ട്. ആര്? അഭിഭാഷകർ. ഈ പ്രതികൾക്ക് വേണ്ടിയുള്ള പ്രകടനത്തിന് നേതൃത്വം കൊടുക്കുന്നത് മന്ത്രിമാർ. ഹിന്ദു എക്ദം മഞ്ച് എന്ന് പറഞ്ഞൊരു സംഘടന ഈ പ്രതികളുടെ സംരക്ഷണത്തിന് വേണ്ടി മാത്രമായിട്ടുണ്ടാക്കുന്നു. നോക്കൂ, രാംനവമി നടന്നുകൊണ്ടിരിക്കുകയല്ലേ. രാംനവമിയാണ് കഴിഞ്ഞ ആഴ്ച രാംനവമി. രാംനവമി വരുമ്പോൾ എന്താണ്, കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് രാംനവമി വരുമ്പോഴുള്ള പ്രധാനപ്പെട്ട ഒരു ഒരുക്കം എന്താണ്? മസ്ജിദുകളെല്ലാം തുണി കൊണ്ട് മൂടുകയാണ്. എന്തിനാ? ഈ രാംനവമി പോകുന്ന വഴിയിൽ പള്ളിയുണ്ടെങ്കിൽ പ്രശ്നമാവും. മുസ്ലിങ്ങളെല്ലാം കടകളടച്ച് വീട്ടിലിരിക്കുന്നു. ഞാൻ ഒറ്റ കാര്യം ചോദിക്കാം, ഇന്തോനേഷ്യ എന്ന് പറയുന്ന രാജ്യത്ത് നബിദിനം വരികയാണ്. നബിദിനം അടുക്കുമ്പോൾ അല്ലെങ്കിൽ നബിദിനമാകുമ്പോൾ അവിടെയുള്ള ഹിന്ദുക്കളെല്ലാം അവിടെയുള്ള ക്ഷേത്രങ്ങളെല്ലാം തുണി കൊണ്ട് മൂടുന്നു, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ കഴിയുന്നെന്ന് വിചാരിക്കുക. അത് മുഹമ്മദ് നബി എല്ലാം മാറ്റിവെക്കൂ. അടിസ്ഥാനപരമായി മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അപമാനം, ഏറ്റവും വലിയ അപമാനമല്ലേ? മുഹമ്മദിന് അവർ ആദരിക്കുന്ന, ഏറ്റവും ആദരിക്കുന്ന മുഹമ്മദ് നബിയുടെ ജന്മദിനം നടക്കുമ്പോൾ, നബിദിനത്തിന് ഹിന്ദുക്കൾ ഭയന്ന് വീട്ടിലിരിക്കേണ്ടി വരുന്നു പറഞ്ഞാൽ ആർക്കാണത് അപമാനം? നോക്കൂ, ക്രിസ്മസിന് ഇറ്റലിയിൽ ക്രിസ്മസ് ആകുമ്പോൾ അവിടെയുള്ള ഹിന്ദുക്കൾ ക്രിസ്മസ് ദിവസം അടുക്കുന്നതിനനുസരിച്ച് അവർക്ക് ഭയം കൂടി വരുന്നു, അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെയാവുന്നു എന്ന് വിചാരിക്കുക. അതാർക്കാണ് അതിൻ്റെ അപമാനം? പക്ഷേ ഇവിടെ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയല്ലേ, എന്നിട്ട് ഇതിനെതിരെ എന്തെങ്കിലും ഒരു പ്രതികരണം ഇന്ത്യയിൽ ഉണ്ടാകുന്നുണ്ടോ? എത്ര സമുദായ സംഘടനകളുണ്ട്, എത്ര ശങ്കരാചാര്യന്മാരുണ്ട്, മഠങ്ങളുണ്ട്, ഉത്തരവാദപ്പെട്ട ആളുകളുണ്ട്. ഇപ്പോൾ ഈ രാമക്ഷേത്രത്തിൽ നിന്നുള്ള അക്ഷതം സ്വീകരിച്ച ആളുകളുണ്ടല്ലോ, പൂജിച്ച അക്ഷതം സ്വീകരിച്ച ആളുകൾ, അവരതിന് പറയുന്ന ന്യായം എന്താണ്? മര്യാദാ പുരുഷോത്തമനായ രാമൻ്റെ ക്ഷേത്രത്തിൽ പൂജിച്ച അക്ഷതം സ്വീകരിച്ച ഞങ്ങളുടെ ഒരു ആത്മീയമായ ഒരു ഇതിൻ്റെ ഭാഗമാണ്. ശരിയാണ്, അവർക്കത് ചെയ്യാം. പക്ഷേ മര്യാദാ പുരുഷോത്തമനായ രാമൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് വർഷങ്ങളായി ഇതിവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഞങ്ങളുടെ രാമൻ്റെ പേരിൽ, ഞങ്ങളുടെ രാമൻ്റെ ജന്മദിനത്തിൽ ഇങ്ങനെയൊന്ന് ചെയ്യല്ലേ എന്ന് ആരും പറയുന്നില്ല. ഈ അക്ഷതം സ്വീകരിച്ചവരെങ്കിലും ഒന്ന് പറയണ്ടേ? പറയുന്നില്ലല്ലോ. ഇതിനത് രാമഭക്തരായ ദശലക്ഷക്കണക്കിന് മനുഷ്യരുള്ള, കോടിക്കണക്കിന് മനുഷ്യരുള്ള രാജ്യമല്ലേ? അപ്പോൾ ഇത് രാംനവമിയിൽ വർഷങ്ങളായി ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രതിപക്ഷ പാർട്ടികൾ അതേക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഉത്തരവാദപ്പെട്ട സന്യാസിമാരോ മഠങ്ങളോ സമുദായ സംഘടനകളോ സംസാരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് സംസാരിക്കാത്തത്? അങ്ങനെ സംസാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു. എന്താണ് ആ സാഹചര്യം? ഈ ജനതയെ ധർമ്മശൂന്യരായ, നീതിശൂന്യരായ, അന്തസ്സാര ശൂന്യരായ ഒരു വലിയൊരു ജനസഞ്ചയത്തെ പടുത്തുയർത്തി ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് ആർ എസ് എസിൻ്റെ വിജയം. അതുകൊണ്ടാണ് ഇതിങ്ങനെ നടക്കുകയാണ്. രാംനവമി വരുമ്പോൾ ആളുകൾ ഭയന്ന് വീട്ടിലിരിക്കുന്നു, കടകൾ പൂട്ടിയിടുന്നു, മസ്ജിദുകൾ ടാർപോളിംഗ് കെട്ടി മറക്കുന്നു. ആർക്കും അതൊരു അലോസരം ഉണ്ടാക്കുന്നില്ല. എന്തുമാത്രം ആത്മശൂന്യരായി, നീതിശൂന്യരായിട്ടാണ് ഇവർ ഈ ജനസഞ്ചയത്തെ മാറ്റിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു മഹാജനസഞ്ചയത്തെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. അങ്ങനെ ഒരു ജനസഞ്ചയത്തെ ഉണ്ടാക്കിയെടുക്കാനുള്ള ദൈവശാസ്ത്രവും ആശയ പദ്ധതിയും ഉണ്ട് എന്നുള്ളതാണ്. അതിൽ വിജയിച്ചു എന്നുള്ളതാണ് ആർ എസ് എസിൻ്റെ സംഘ് പരിവാറിൻ്റെ വിജയം. അങ്ങനെ ആ ജനസഞ്ചയത്തെ നോക്കിയാണ് മോഡി സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കുമ്പോൾ, ആ ജനസഞ്ചയത്തെ നോക്കി സംസാരിക്കുമ്പോൾ അസാധാരണമായിട്ടുള്ള ആത്മവിശ്വാസം ഒരാൾക്ക് ലഭിക്കും. അസാധാരണമായൊരു ആത്മവിശ്വാസം ലഭിക്കും. നിങ്ങൾ ഇതിനെക്കുറിച്ച് ഇത്തരം ചർച്ചകൾ പോലും നോക്കൂ, കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ മാധ്യമങ്ങളൊക്കെ ഇത്തിരിയെങ്കിലും ഉണ്ടാവുന്നുള്ളൂ. കാരണം ആ നിലയിൽ ഈ ജനസഞ്ചയത്തെ മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ദീർഘമായൊരു പദ്ധതി. ഇത് എവിടെ എത്തുമെന്ന് ചോദിച്ചാൽ, നോക്കൂ, ഇങ്ങനെ ഒരു ഒരു ജനതയെ മാറ്റിയെടുത്ത ആളാണ് ഹിറ്റ്ലർ, ഇങ്ങനെ ഒരു ജനതയെ മാറ്റിയെടുത്ത ആളാണ് മുസോളിനി. പക്ഷെ അവർ അത് വളരെ പെട്ടെന്ന് നടന്നൊരു സംഭവമായിരുന്നു, അത് പെട്ടെന്ന് തന്നെ അവസാനിച്ചിട്ടുണ്ട്. രണ്ടാളുകളും സ്വയം ജീവൻ എടുക്കുകയെന്ന് നമുക്കറിയാം. പക്ഷേ ഇത് ദീർഘമായൊരു പദ്ധതിയിലൂടെ ഉണ്ടായി വന്നിട്ടുള്ളതാണ്. ഇത് അവസാനിക്കാനും ദീർഘമായ സമയമെടുക്കുമെന്നാണ് ഞാൻ
വിചാരിക്കുന്നത്. അതായത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങുന്നുണ്ട് പ്രതിപക്ഷ പാർട്ടികൾ, സുപ്രീം കോടതിയെ സമീപിക്കും, അതുകൊണ്ടൊക്കെ വല്ല കാര്യമുണ്ടോ?
ഇന്ന് കോൺഗ്രസ് അഭിഷേക് സിംഗ്വി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഒരു ലിസ്റ്റ്, അവർ ഇതുവരെ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത പരാതികളുടെ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2019 ഒരു തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു, ആ തെരഞ്ഞെടുപ്പ് കാലത്തും ഇതുപോലെ വിദ്വേഷ പ്രസംഗങ്ങളുടെ ഒരു കൂമ്പാരമായിരുന്നു. പ്രധാനമന്ത്രി തന്നെ വിദ്വേഷ പ്രസംഗം നടത്തുന്ന ഒരവസ്ഥയുണ്ടായി. അതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എന്താണ് ഉണ്ടായതെന്ന് നമുക്കറിയാം. അശോക് ലവാസ എന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജിവെച്ച് പുറത്തു വരുന്നു. പുറത്തു വന്നതിന് ശേഷം അദ്ദേഹത്തിനെതിരെ മറ്റേ സ്പൈവെയർ ഉപയോഗിക്കുന്നു, ഏതാണ്? പെഗാസസ്. ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എന്താണ് സ്പൈ ചെയ്യാൻ വേണ്ടി ചാര സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അവിടെയാണ് പ്രധാനമന്ത്രി വിദ്വേഷ പ്രസംഗം നടത്തുന്നത്. പ്രധാനമന്ത്രി വിദ്വേഷ പ്രസംഗം നടത്തുന്നതിൽ പുതുമയില്ല, ദാവുസായി പറഞ്ഞല്ലോ, അതിൽ പുതുമയൊന്നുമില്ല. അദ്ദേഹത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അത് ടെലിപ്രോംപ്റ്ററിലാണ് അദ്ദേഹം സംസാരിച്ചാൽ അദ്ദേഹം സ്വാഭാവികമായി സംസാരിക്കുന്ന കാര്യം തന്നെയാണെന്ന് പുറത്തു വന്നു. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പിന്നെ ഒരു പ്രധാനമന്ത്രിയല്ലേ ഇദ്ദേഹം, വിശ്വഗുരു അല്ലേ ഇദ്ദേഹം, ഒരു സ്റ്റേറ്റ്സ്മാൻ അല്ലേ, അതാണ് പ്രധാനം. അദ്ദേഹത്തിൻ്റെ പദവി എന്ന് പറയുന്നത് സ്റ്റേറ്റ്സ്മാൻ്റെ പദവിയാണ്. അവിടെ നിന്നുകൊണ്ട് ഈ സാത്വി പ്രാച്ചിയും ശശികല ടീച്ചറും ഒക്കെ സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അതിൽ ലജ്ജത ഒന്നുമില്ല എന്നുള്ളതാണ് പ്രശ്നം. മറ്റൊന്ന്, അത് കേട്ടിരുന്ന് കൈയടിക്കുന്ന മനുഷ്യർ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് ഇന്ത്യയിലെ വോട്ടർമാരിൽ 50% ഇന്ത്യയിലെ വോട്ടർമാർ 2002 ഗുജറാത്ത് കലാപത്തിന് ശേഷം ജനിച്ചവരാണ്. അപ്പോൾ അങ്ങനെ ജനിക്കുമ്പോൾ അവർ ഗുജറാത്ത് കലാപം കണ്ടിട്ടില്ല, അതിൽ മോദിയുടെ പങ്ക് എന്താണെന്നതിനെക്കുറിച്ചുള്ള വിവാദങ്ങൾ അവരുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. ഗുജറാത്ത് കലാപത്തിന് ശേഷം നടത്തിയ ഗൗരവയാത്രയിൽ ഹം പാഞ്ച് ഹമാര പച്ചീസ് എന്ന മോദിയുടെ പ്രയോഗം കേട്ടിട്ടില്ല. ഇവർക്ക് പെറ്റുപെരുകാൻ ഞാൻ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കണമോ എന്ന് ഒരു മുഖ്യമന്ത്രി ജനക്കൂട്ടം നോക്കി പ്രസംഗിക്കുന്നതിനെക്കുറിച്ച് അറിയില്ല. ആ പ്രസംഗം നടക്കുമ്പോൾ വാജ്പേയി ആയിരുന്നു പ്രധാനമന്ത്രി, വാജ്പേയി പ്രധാനമന്ത്രിയാണ്. എന്നിട്ട് പോലും വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്നിട്ട് പോലും അന്നത്തെ ന്യൂനപക്ഷ കമ്മീഷൻ, കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ ഗുജറാത്ത് സർക്കാരിനൊരു നോട്ടീസ് അയക്കുകയാണ്, ആ പ്രസംഗത്തിൻ്റെ വെർബാറ്റിം വേണം, ടെക്സ്റ്റ് വേണം എന്നാവശ്യപ്പെട്ട്. അപ്പോൾ സർക്കാർ അന്നത്തെ മോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്ര കമ്മീഷന് തിരിച്ച് കത്തയക്കുകയാണ്, അത് ഞങ്ങൾ സൂക്ഷിക്കാറില്ല എന്ന് പറഞ്ഞത്. പക്ഷേ ഈ കത്ത് മുന്നിൽ വെച്ചുകൊണ്ട് അന്ന് അവിടുത്തെ ഇൻ്റലിജൻസ് ബ്യൂറോ, ഗുജറാത്ത് ഇൻ്റലിജൻസ് ബ്യൂറോയിൽ ഉണ്ടായിരുന്ന ആർ ബി ശ്രീകുമാറും സഞ്ജീവ് ഭട്ടും അതിൻ്റെ റെക്കോർഡിംഗ് ടേപ്പ് അയച്ചു കൊടുത്തു. അതാണ് പിന്നീട് അവർ വേട്ടയാടപ്പെടാനുള്ള കാരണം. ആർ ബി ശ്രീകുമാറും സഞ്ജീവ് ഭട്ടും വേട്ടയാടപ്പെടാനുള്ള കാരണം അത് അയച്ചു കൊടുത്തു എന്നൊരു തെറ്റാണ്. ആര് ചോദിച്ചിട്ട്? വാജ്പേയി സർക്കാരിന് കീഴിലുള്ള ന്യൂനപക്ഷ കമ്മീഷൻ ചോദിച്ചിട്ടാണ് അവർ ഇത് അയച്ചു കൊടുത്തത്. അപ്പോൾ ഇത് ഒരു അത്ഭുതമുണ്ടാക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് മോദി ഉത്തരേന്ത്യയിൽ ഇപ്പോൾ വീണ്ടും ഈ വർഗീയ പ്രസംഗം നടത്തുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് 10 ഇന്ത്യ ഭരിച്ച ഒരു പ്രധാനമന്ത്രിയാണ്, 10 ഇന്ത്യ ഭരിച്ച അപൂർവം പ്രധാനമന്ത്രിമാരിലൊരാളാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിന് അദ്ദേഹം ചെയ്ത നിരവധിയായ വികസന കാര്യങ്ങൾ പറയാനുണ്ട്. അത് അവരുടെ മാനിഫെസ്റ്റോയിലും മറ്റ് പ്രസംഗങ്ങളിലും പ്രചാരണ സാമഗ്രികളിലുമൊക്കെ വികസനമുണ്ട്. ഞങ്ങൾ Article 370 അബ്രോഗേറ്റ് ചെയ്തു, രാമക്ഷേത്രം ഉണ്ടാക്കി, കക്കൂസ് പണിതു, അങ്ങനെ എന്തെല്ലാം പറയാനുണ്ട്, ഗ്യാസ് കൊടുത്തു, അങ്ങനെയൊക്കെ എന്തെല്ലാം പറയാം. ഇതൊന്നും പറയാതെ എന്തുകൊണ്ടാണ് ഈ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ സമയത്ത് വർഗീയത പറയാൻ തീരുമാനിച്ചതെന്ന് പറഞ്ഞാൽ അതിനി തുടർച്ചയായി പറയാൻ പോവുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇതൊരു പ്രാവശ്യം കൊണ്ട് നിർത്താനുള്ളതല്ല. ഇന്ന് അമിത്ഷാ തന്നെ ഉത്തരേന്ത്യയിൽ നടന്നൊരു പ്രസംഗത്തിൽ പ്രധാനമന്ത്രി ന്യായീകരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ആക്രോശ ശൈലിയിൽ അദ്ദേഹം പ്രസംഗിക്കുകയാണ്. അതിലെന്താ കുഴപ്പം എന്ന് ചോദിച്ചുകൊണ്ട് അമിത്ഷാ അല്പം മുമ്പ് പ്രസംഗിക്കുന്നുണ്ട്. അപ്പോൾ ഇനി BJP നേതാക്കൾ ഈ വർഗീയത തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിലെ പോൾ പെർസെൻറ്റേജ് ആണ്. 64% എന്ന് പറഞ്ഞാൽ ഒട്ടും ആശ്വാസകരമായ ഒരു വോട്ടിംഗ് ശതമാനമല്ല BJP സംബന്ധിച്ച്. അതിൻ്റെ കാരണം, പോൾ പെർസെൻറ്റേജ് ഉയരണമെങ്കിൽ BJP കേഡേഴ്സ് ഗ്രൗണ്ട് ലെവലിൽ ഉണർന്ന് പ്രവർത്തിക്കണം, അപ്പോൾ കൂടുതൽ വോട്ടർമാരെത്തണം. അപ്പോൾ ഈ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്, ഈ പോൾ പെർസെൻറ്റേജ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒന്ന്, BJP കേഡേഴ്സ് നിരാശരാണ്, അവർ എന്താണ് കാര്യമായി പ്രവർത്തിക്കുന്നില്ല എന്നാണ് ഒരു ഇൻഡിക്കേറ്റർ. രണ്ട്, ആളുകൾ വോട്ട് ചെയ്യാൻ വിമുഖത കാണിക്കുന്നതിൻ്റെ ഒരു കാരണം ആൻറ്റി ഇൻകമ്പൻസിയാണ്. ഈ രണ്ട് കാരണങ്ങൾ RSSനും BJP ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒന്നാം ഘട്ടത്തിന് അതുകൊണ്ടാണ് ആ ഒന്നാം ഘട്ടം ശ്രദ്ധിക്കുക എവിടെയൊക്കെയാണ്. ഒന്ന്, തമിഴ്നാട്ടിലെ മുഴുവൻ സീറ്റുകളിലുമാണ്. മറ്റൊന്ന്, ഏറ്റവും കൂടുതൽ BJP എന്തെങ്കിലും തിരിഞ്ഞു കുത്താൻ സാധ്യതയുള്ള വെസ്റ്റേൺ UPയിലെ ചില മണ്ഡലങ്ങളാണ്, കൈരാന ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് കൈരാന ഉൾക്കൊള്ളുന്ന അവിടുത്തെ ലോക്സഭാ മണ്ഡലങ്ങളാണ് അതിലെ ടെസ്റ്റ് ഡോസ് എന്ന് പറയുന്നത്. അവിടെ വോട്ടിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു നോക്കിയിട്ട് വേണം ഇനിയുള്ള പോൾ സ്ട്രാറ്റജി തീരുമാനിക്കാൻ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഇനിയുള്ള എല്ലാ ഘട്ടങ്ങളിലും ഈ പോളറൈസേഷൻ സ്ട്രാറ്റജി തന്നെയായിരിക്കും ബി ജെ പി മുന്നോട്ട് കൊണ്ടുപോകുക. കാരണം അവരുടെ മുമ്പിൽ വേറെ വഴിയില്ല, കാരണം അവർക്കൊരു പുൽവാമയില്ല. ഇക്കുറി ഇക്കുറി എന്താണ് ജിങ്കോയിസം ഉദ്ദീപിപ്പിക്കുന്ന ഒരു സംഭവമില്ല. പാകിസ്ഥാനിൽ പോയി വെറുതെ പോയി സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ കഴിയില്ല, അല്ലെങ്കിൽ ചൈനയ്ക്കെതിരെ ലാൽ ആങ് കാണിക്കാൻ പറ്റില്ല, ചുവന്ന കണ്ണ് കാണിക്കാൻ പറ്റില്ല, വേറെ ആർക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആകെ ചെയ്യാനുള്ള തന്നെ ആഭ്യന്തര ശത്രുക്കൾക്കെതിരെ വർഗീയ പ്രചാരണം നടത്തിക്കൊണ്ട് പോളറൈസേഷൻ മാത്രമാണ് ഇനി ബി ജെ പിയുടെ മുമ്പിലുള്ള വഴി. അതുവഴി രാജസ്ഥാൻ മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ വോട്ട് കിട്ടാൻ, കൂടുതൽ സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ടോ? ഇന്ന് മാത്രമാണ് ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. 400 സീറ്റെന്ന ബി ജെ പിയുടെ ലക്ഷ്യത്തിലേക്കുള്ള ലക്ഷ്യം നേടാനുള്ള മാർഗമല്ല ഈ വർഗീയ പ്രചാരണം എന്നുകൂടി മനസ്സിലാക്കണം. നിലവിലുള്ള സീറ്റ് കുറയാതിരിക്കാനുള്ള അവസാനത്തെ പിടിവള്ളിയാണ് വർഗീയ പ്രചാരണം. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം കൂടുതൽ സീറ്റ് എന്തായാലും ഉത്തരേന്ത്യയിൽ നിന്ന് ഇനി കൂടുതൽ സീറ്റ് കിട്ടാനില്ല, പരമാവധി കിട്ടാവുന്ന ബി ജെ പി കിട്ടാവുന്നതിൻ്റെ പരമാവധി സീറ്റാണ് 2019 അവർക്ക് ലഭിച്ചത്. ഇനി കൂടുതൽ കിട്ടാനില്ല, ഉള്ളത് കുറഞ്ഞു പോകാതിരിക്കാനുള്ള ശ്രമമാണ് ഈ വർഗീയ പ്രചാരണത്തിൽ നടത്തുന്നത്. ഈ വർഗീയ പ്രചാരണത്തിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, തൗസാമി നേരത്തെ പറഞ്ഞു, RSS 100 വർഷം കൊണ്ട് ഈ ഉണ്ടാക്കിയെടുത്ത ഒരു ജനവിഭാഗമുണ്ട്. ആ ജനവിഭാഗത്തിലെ 2002 ശേഷം ജനിച്ച മനുഷ്യർ അവരെ പരമാവധി RSS ഒരു ഐഡിയോളജിയിലേക്ക് കൊണ്ടുവരാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് RSS. 2014 ശേഷം സാമൂഹിക മാധ്യമങ്ങൾ വഴി അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ, ശാഖയിൽ പോകാത്ത അല്ലെങ്കിൽ വർഗീയ പാഠപുസ്തകങ്ങൾ പഠിക്കാത്ത, ഗുജറാത്തിലെ ഇതുപോലെ വർഗീയ പാഠപുസ്തകങ്ങൾ പഠിക്കാത്ത ജനവിഭാഗത്തെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി വഴി അവർ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ 10 വർഷം. അപ്പോൾ അങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യപ്പെട്ട മനുഷ്യന്മാരെ ഈ പറയുന്ന വെറുപ്പ് കൊണ്ട് അപരൻ്റെ ഷാഡൻ ഫ്രോഡ് എന്ന് പറയും, അതൊരു ജർമ്മൻ പ്രയോഗമാണ് ഷാഡൻ ഫ്രോഡ്, അപരൻ്റെ ദുഃഖത്തിൽ സന്തോഷിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് എത്തിക്കാൻ ബി ജെ പി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഷാഡൻ ഫ്രോഡുള്ള ആൾക്കാരെ ഉദ്ദീപിപ്പിക്കുമ്പോൾ അവർ നിലവിൽ ഇന്ന് 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചപ്പോൾ എനിക്ക് എത്ര കിട്ടിയെന്ന് ആലോചിക്കില്ല. ഇന്ന് ഞാൻ അരി വാങ്ങിയത് എത്ര രൂപയ്ക്കാണെന്ന് അവൻ ആലോചിക്കില്ല. ഇന്ന് നാളെ എനിക്ക് എന്ത് ജോലി കിട്ടും, ഇത് പഠിച്ചിറങ്ങിയാൽ എന്ന് അവൻ ആലോചിക്കില്ല. ഏതെങ്കിലും വിധേന US യൂറോപ്പിലേക്ക് പോകാനുള്ള ശേഷി എനിക്കുണ്ടോ എന്ന് ആലോചിക്കില്ല. ഞാൻ PSC ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ എനിക്ക് ജോലിയുണ്ടോ, എത്ര ഒഴിവുകൾ നികത്താനുണ്ട് എന്ന് ആലോചിക്കില്ല. എനിക്കെന്തുകൊണ്ടാണ് അഡ്വൈസ് മെമ്മോ വരാത്തതെന്ന് അവൻ ആലോചിക്കില്ല. എന്തുകൊണ്ടാണ് എൻ്റെ അച്ഛന് ഇപ്പോഴും ഈ പ്രായത്തിലും ജോലി ചെയ്ത് തന്നെ പോറ്റേണ്ടി വരുന്നതെന്ന് അവൻ ആലോചിക്കില്ല. അപ്പോൾ ആ ഒരു വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു തരം ലഹരിയാണ്. ആ ലഹരി ഉദ്ദീപിപ്പിക്കുമ്പോൾ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ജനങ്ങൾ മറന്നു പോകുന്നു, പ്രത്യേകിച്ച് യുവാക്കൾ മറന്നു പോകുന്നു. അത് മറപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പക്ഷേ അത് ശാശ്വതമല്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കും.
കാര്യം ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഈ മൻമോഹൻ സിംഗിൻ്റെ ഒരു പ്രസംഗത്തെ ഉദ്ധരിച്ചുകൊണ്ടാണല്ലോ ഇദ്ദേഹം ഈ വിദ്വേഷം വിളമ്പുന്നത്. അതേക്കുറിച്ചൊന്നും പറയേണ്ടതാണ്. കാരണം വെച്ചാൽ 2006 December 9 മൻമോഹൻ സിംഗ് ആ പ്രസംഗം നടത്തുന്നത് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ മീറ്റിങ്ങിൽ. ആ ഡേറ്റ് ശ്രദ്ധിക്കണം, ഡിസംബർ 9 2006 November 30 സച്ചർ കമ്മിറ്റി റിപ്പോർട്ട് അദ്ദേഹത്തിന് ഹാൻഡ് ഓവർ ചെയ്യുന്നു. എന്നാൽ അദ്ദേഹം ആ റിപ്പോർട്ട് വായിച്ചതിന് ശേഷമാണ് ഈ പ്രസംഗം നടത്തുന്നത്. ആ സച്ചർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫൈൻഡിങ് എന്താണെന്നറിയോ? ഇന്ത്യയിലെ മുസ്ലിങ്ങൾ SC അവരുടെ സാമൂഹിക നിലവാരം, അവരുടെ ജീവിത നിലവാരം SC/ST പിറകിലാണ് എന്നുള്ളതാണ്. അപ്പോൾ SC/ST ബന്ധപ്പെട്ട് നമുക്കൊരു ഭരണഘടനാ പ്രൊവിഷൻ, നിയമപരമായ പ്രൊവിഷനും ഭരണഘടനാമായ പ്രൊവിഷനും ഉണ്ട്. എന്താണ്, അവർക്ക് വേണ്ടി സവിശേഷമായിട്ടുള്ള സ്കീമുകളുണ്ട്, റിസർവേഷനുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഭരണഘടനാ ഭാഷയിൽ പറഞ്ഞാൽ ഒരർത്ഥത്തിലുള്ള പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ SC/ST വിഭാഗത്തിൻ്റെ കാര്യത്തിലുണ്ട്. പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്താണ്? പിറകിലായി പോയവരെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള സവിശേഷമായുള്ള പരിപാടിയാണ്. അപ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, അദ്ദേഹം ആ പ്രസംഗത്തിൽ മുസ്ലിങ്ങൾക്ക് ധനത്തിൽ അവിഭവങ്ങളിൽ പ്രഥമ പരിഗണന നൽകണമെന്നല്ല പറഞ്ഞത്. മൈനോറിറ്റീസിന് പറഞ്ഞ് എസ്പെഷ്യലി മുസ്ലിംസ് അവരുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. പിന്നെ ദേ എന്ന വാക്ക് ഉപയോഗിച്ചു. ആ ദേ എന്നുള്ളത് അനുമതി വേറെയും കുട്ടികളുടെ കാര്യവും സ്ത്രീകളുടെ കാര്യവും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സവിശേഷമായ പരിഗണന കൊടുക്കേണ്ട ആളുകൾക്ക് വിഭവങ്ങളിൽ പ്രഥമ അവകാശം നൽകണം എന്നുള്ളത് ഗവേണൻസിൻ്റെ വളരെ പ്രാഥമികമായൊരു തത്വമാണ്. അത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അദ്ദേഹം പറഞ്ഞതെന്ന് വിചാരിക്കുക. അതും ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം പറയേണ്ടതാണ്. കാരണം എൻ്റെ രാജ്യത്തെ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ജനവിഭാഗം ഏറ്റവും പിന്നോക്കമെന്ന് കരുതപ്പെട്ടിരുന്ന പട്ടികജാതി പട്ടിക വിഭാഗത്തേക്കാൾ പിറകിലാണ് എന്ന് അദ്ദേഹം തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു കമ്മിറ്റി, ഒരു ജസ്റ്റിസ് റിട്ടയർഡ് ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഒരു പഠനം നടത്തി, വർഷങ്ങളോളം നീണ്ടൊരു പഠനം നടത്തി, അവരുടെ റിപ്പോർട്ട് തൻ്റെ മുമ്പിൽ കൊണ്ടുവന്നതിന് ശേഷം നടന്ന ഒരു പ്രസംഗമാണ്. അതിനെയാണ് ഒരു ഉത്തമനായ ഉന്നതമായ നീതിബോധമുള്ള ഒരു ഭരണാധികാരിയിൽ നിന്ന് സ്വാഭാവികമായും വരുന്ന ഒരു 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 കാര്യത്തെയാണ് വളച്ചൊടിച്ചിട്ട് അങ്ങേയറ്റം വെറുപ്പ് വിളമ്പാനുള്ള ഒരു ഉപാധിയായി മനുഷ്യൻ സ്വീകരിച്ചിരിക്കുന്നത് കാണണം.
അല്ല, ഈ 2006 ഈ പ്രസംഗം ഞാൻ അന്ന് ആലോചിക്കുന്നത് അന്ന് പത്രങ്ങളുടെ പ്രധാനപ്പെട്ട തലക്കെട്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം. അന്നത്തെ ഒരു ദിവസം ചെറിയ ഈ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കഴിഞ്ഞുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് മീഡിയ, പ്രത്യേകിച്ചും ടെലിവിഷൻ ഈ സാധനം ട്വിസ്റ്റ് ചെയ്തിരുന്നു അന്ന് തന്നെ. കാരണം ഈ ഇതിൻ്റെ അദ്ദേഹം പ്രസംഗത്തിൻ്റെ വാചകഘടന അങ്ങനെ ട്വിസ്റ്റ് ചെയ്യാൻ എളുപ്പം, അതായത് വളച്ചൊടിക്കാൻ എളുപ്പമുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഇതാണ് അപ്ലിഫ്റ്റ്മെൻ്റ് ഓഫ് SC/ST അതർ ബാക്ക്വേർഡ് ക്ലാസസ് മൈനോറിറ്റീസ് ആൻഡ് വിമൻ ആൻഡ് ചിൽഡ്രൻ. ദ കമോഡൻ പ്ലാൻസ് ഫോർ ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സ് വിൽ നീഡ് ടു ബി റിവൈറ്റലൈസ്ഡ്. അത് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, വി വിൽ ഹാവ് ടു ഡിവൈസ് ഇന്നോവേറ്റീവ് പ്ലാൻസ് ടു എൻഷുർ ദാറ്റ് മൈനോറിറ്റീസ് പർട്ടിക്കുലർലി ദ മുസ്ലിം മൈനോറിറ്റി ആർ എംപവേർഡ് ടു ഷെയർ ഇക്വിറ്റബിളി ഇൻ ദ ഫ്രൂട്ട്സ് ഓഫ് ഡെവലപ്മെൻറ്റ്. എന്നിട്ട് പറയുന്നുണ്ട് ദേ മസ്റ്റ് ഹാവ് ദ ഫസ്റ്റ് ക്ലെയിം ഓൺ റിസോഴ്സസ്. ഇതിൽ ദേ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ മുമ്പ് പറഞ്ഞ എല്ലാ വിഭാഗങ്ങളുമാണ് എന്ന് പിന്നീട് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് വിശദീകരണം കൊടുക്കേണ്ടി വന്നു. അന്ന് വൈകിട്ട് ഈ പ്രസംഗം നടന്നത് അന്ന് വൈകിട്ട് വിശദീകരണം കൊടുക്കേണ്ടി വന്നു. കാരണം അന്ന് തന്നെ ഈ വളച്ചൊടികൾ നടന്നതാണ്. അന്ന് തന്നെ മോദി പ്രസംഗിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന മോദി തന്നെ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ 18 വർഷം മുമ്പ് ഡിബങ് ചെയ്ത 15 വർഷം മുമ്പ് അന്നത്തെ PM ഓഫീസ് ക്ലാരിഫൈ ചെയ്ത ഒരു കാര്യമാണ് 18 വർഷത്തിന് ശേഷം വീണ്ടും നുണയായിട്ട് അവതരിപ്പിക്കുന്നത്. ഒന്ന് നുണ പറയുന്നത് മാത്രമല്ല, ഈ നമ്മൾ ഒരു സൊസൈറ്റി ഒരു ലീഡർഷിപ്പിനെ പറ്റി പറയുമ്പോൾ മോറലി ബാങ്ക്റപ്റ്റ് എന്ന് പറയുമല്ലോ, ധാർമ്മികമായി പാപ്പരായ ഒരു സമൂഹം. ആ ഇന്ത്യൻ സമൂഹം എന്ന് പറഞ്ഞാൽ മോറലി ബാങ്ക്റപ്റ്റ് ആണെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്ത്യൻ സമൂഹത്തിൻ്റെ നേതാക്കൾ എന്ന് പറയേണ്ടി വരും.
യെസ്, അത് തന്നെയാണ്. ഇനിയിപ്പോൾ യോഗേന്ദ്ര യാദവ് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടല്ലോ, ഈ ഒരു മിനിറ്റിനുള്ളിൽ പച്ചക്കള്ളം ഇത്രയും പറഞ്ഞു എന്നുള്ളതല്ല മോദിയുടെ ഭയത്തിൽ നിന്നുണ്ടാകുന്ന സംസാരമാണെന്ന് അദ്ദേഹം പറയുകയുണ്ട്. യെസ്, അപ്പോൾ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകാൻ ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട്. വിദ്വേഷം വമിപ്പിക്കുന്ന വർഗീയ പ്രസംഗം നരേന്ദ്രമോദി തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അതിനിയും ഉണ്ടാകുമെന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് രാജസ്ഥാനിലെ റാലിയിലെ ആ പ്രസംഗം സൂചിപ്പിക്കുന്നത്. കാത്തിരിക്കാം. അടുത്ത വിഷയം ത്തിലേക്ക് വരുമ്പോൾ ഗസയിലേക്കാണ്. ഗസയിൽ നിന്ന് ഇപ്പോൾ വരുന്ന ചില ചിത്രങ്ങളെക്കുറിച്ച്, ചില ദൃശ്യങ്ങളെക്കുറിച്ചാണ്. പലയിടത്തു നിന്നും കൂട്ടക്കുഴിമാടങ്ങളുടെ ഹൃദയഭേദകമായ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം കാണുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ അൽ നസർ ആശുപത്രിക്ക് സമീപത്ത് നിന്ന 150-ലധികം ജഡങ്ങളുടെ ചിത്രങ്ങളാണ്. അതിലേറെയും കുഞ്ഞുങ്ങളും സ്ത്രീകളുമാണ്. അതിന് മുൻപ് ഖാൻ യൂണിസിലെ അൽ ഷിഫ ആശുപത്രിക്ക് സമീപത്ത് നിന്ന 400-ലധികം ശവശരീരങ്ങളുടെ ചിത്രങ്ങൾ കാണാൻ ഇട വന്നു. അങ്ങനെ ഏറ്റവും സങ്കടകരമായ ദൃശ്യങ്ങളാണ് ഗസയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൗദ് സാർ, ഈ ദൃശ്യങ്ങൾ കാണാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി, പക്ഷേ വീണ്ടും വീണ്ടും ഈ ദൃശ്യങ്ങൾ നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട്. എത്ര നാൾ ഇനിയും ഇത്തരം ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം?
അല്ല, ഇപ്പോൾ എന്താന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ 6 മാസത്തോളമായി ഗസയിൽ നിന്ന് വരുന്ന ദൃശ്യങ്ങൾ ധാരാളം കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നില്ല, നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ പരാജയം ആ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുന്ന തടയാൻ പറ്റിയില്ല എന്നാണെന്നുള്ളതാണ്. ഇപ്പോൾ ഈ വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ നിന്ന് ഈ IDF സൈന്യം പിന്മാറിയിട്ടുണ്ട്. ഗസയിൽ നിന്ന് അവരുടെ കരസേന പിന്മാറിയിട്ടുണ്ട്. അവരിപ്പോൾ ആകെ നിൽക്കുന്നത് നോർത്തേൺ ഗസയെയും സതേൺ ഗസയെയും വേർതിരിക്കുന്ന വാദി ഗസ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. അവിടെ മാത്രമാണ് സൈനികരുള്ളത്. ബാക്കി എല്ലായിടത്തുനിന്നും സൈനികർ പിന്മാറിയിട്ടുണ്ട്. അപ്പോൾ സൈനികർ പിന്മാറിയ പ്രദേശങ്ങളിലേക്ക് ഫലസ്തീൻ ഹെൽത്ത് ഒഫീഷ്യൽസ് കടന്നു ചെല്ലുകയും, ഹെൽത്ത് ഒഫീഷ്യൽസ് മാത്രമല്ല നാട്ടുകാരൊക്കെ കടന്നു ചെല്ലുന്നു, അവരുടെ കാര്യങ്ങൾ അറിയുകയാണ്. അപ്പോഴാണ് അൽ ഷിഫ, കഴിഞ്ഞ ആഴ്ചയാണ് അൽ ഷിഫ ഹോസ്പിറ്റൽ ആ പ്രദേശത്തേക്ക് അവർ ചെല്ലുന്നത്. അപ്പോൾ അവിടെ 400 മനുഷ്യരെയാണ് കുഴിമാടങ്ങളിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ആ അവരുടെ കഴിഞ്ഞ ദിവസം അൽ നസർ ഹോസ്പിറ്റൽ കോംപ്ലക്സ്, അൽ നസർ ഖാൻ യൂണിസിലാണ്, പിന്നെ ബൈത്ത് ലാഹിയ, ഈ 3 പ്രദേശങ്ങളിൽ നിന്നാണ് കൂട്ടക്കുഴിമാടങ്ങൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അൽ ഷിഫയിലെയും അൽ നസറിലെയും കൂട്ടക്കുഴിമാടങ്ങളിൽ നിന്ന് കിട്ടിയ മൃതദേഹങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ ഒരുപാട് മൃതദേഹങ്ങളിൽ ബാൻഡേജ് ഉണ്ട്. അതേമാതിരി ഈ ഇഞ്ചക്ഷനും മറ്റേ എന്തായാലും പറയുക, സ്ട്രിപ്പിടാൻ ഇതിടാൻ വേണ്ടിയിട്ടുള്ള ആ സൂചിയൊക്കെ കയ്യിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് ആളുകളെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഒന്നുകിൽ ജീവനോടെ കുഴിച്ചിട്ടുണ്ടാകണം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ആക്രമിക്കുമ്പോൾ അവരെ വെടിവെച്ച് കൊന്നിട്ടുണ്ടാകണം. അപ്പോൾ രോഗികളായി ആശുപത്രിയിൽ കഴിയുന്ന മനുഷ്യരെ കൊന്ന് കുഴിച്ചു മൂടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2000-ത്തോളം ആളുകൾ മിസ്സിംഗ് ഉണ്ട് ആ പ്രദേശങ്ങളിൽ. 2000-ത്തോളം ആളുകൾ മിസ്സിംഗ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ഗസയിലുള്ള ഒരുപാട് കുടുംബങ്ങൾക്ക്, ഞങ്ങളുടെ ബാപ്പ എവിടെ, അല്ലെങ്കിൽ ഞങ്ങളുടെ മകൻ എവിടെ, മകൾ എവിടെ, ഭാര്യ എവിടെ, ഭർത്താവ് എവിടെ എന്നറിയാതെ ജീവിക്കുകയാണ് കഴിഞ്ഞ 5-6 മാസങ്ങളായിട്ട്. അപ്പോൾ അവരിൽ ഇതിൻ്റെ ഒരു സമാധാനം അതാണ്, അവരിൽപ്പെട്ട ചിലർക്കെങ്കിലും ഞങ്ങളുടെ വാപ്പ അല്ലെങ്കിൽ മകൻ അനിയൻ മകൾ അവർ രക്തസാക്ഷികളായിരിക്കുന്നു, മരിച്ചിരിക്കുന്നു എന്ന വിവരമെങ്കിലും അത് വലിയൊരു സംഗതിയാണല്ലോ. ഈ എന്താണെന്നറിയാതെ നിൽക്കുന്നതിനേക്കാൾ ഒരു മരിച്ചിരിക്കുന്നു എന്നൊരു അറിവ് ലഭിക്കും എന്നുള്ള ഒരു ആശ്വാസമെങ്കിലും അതിനകത്തുണ്ട്. അപ്പോൾ ഇസ്രായേൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവർ പിടിച്ചെടുത്ത പ്രദേശങ്ങളിലെ ആളുകളെ, കുഞ്ഞുങ്ങളെന്നോ സ്ത്രീകളെന്നോ രോഗികളെന്നോ ഭേദമില്ലാതെ കൊന്ന്, സിവിലിയന്മാരെ കൊന്ന് കുഴിച്ചിടുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു 700 ആളുകളാണ് ആ നിലക്ക് ബോഡികളാണ് കണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത് ഈ 3 പ്രദേശങ്ങളിലായിട്ട്. പക്ഷേ ഇനിയും 2000 ആളുകൾ മിസ്സിംഗ് എന്നാണ് ഗസയിലെ ഹെൽത്ത് ഒഫീഷ്യൽസ് അവിടുത്തെ സിവിൽ അഡ്മിനിസ്ട്രേഷൻ അറിയിക്കുന്നത്. അങ്ങനെ ഒരുപക്ഷെ ഇനിയും ബാക്കിയുള്ള ആളുകൾ എവിടെയെന്ന് ചോദ്യമുണ്ട്. ഇസ്രായേലിൻ്റെ തടവറയിലാണുള്ളതെങ്കിൽ അവരതിന് കൃത്യം മനുഷ്യാവകാശ ഇൻ്റർനാഷണൽ ലോ പ്രകാരം അതിന് കൃത്യം കണക്ക് പറയണം. അങ്ങനെ അവരുടെ തടവറയിലില്ലെങ്കിൽ ഗസയിലെ തന്നെ വേറെ ഏതെങ്കിലും പ്രദേശത്ത് മണ്ണിനടിയിൽ അവരുടെ ശവശരീരങ്ങൾ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇസ്രായേൽ ഇത് ഇങ്ങനെ ചെയ്യുന്നതിൽ നേരത്തെ പറഞ്ഞാൽ മോഡി ഇങ്ങനെ പ്രസംഗിക്കുന്നത് അത്ഭുതമില്ല എന്നതുപോലെ ഇസ്രായേൽ ഇങ്ങനെ ചെയ്യുന്നത് അത്ഭുതമില്ല. 6 കൊണ്ട് 35,000 മനുഷ്യരെ കൊന്നൊരു ഭരണകൂടമാണ്. ഇന്നലെ അവർ റഫായിൽ ആക്രമണം നടത്തിയിട്ട്, ഏത് മിസൈൽ ആക്രമണം നടത്തിയിട്ട് എന്താ ചെയ്തത്, 22 ആളുകളെയാണ് കൊന്നത് ഇന്നലെ. ഇന്നലെ ഒരൊറ്റ ദിവസം ആ 22 ആളുകളിൽ 18 ആളുകളും കുഞ്ഞുങ്ങളാണ്. 18 10 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണ്. എന്തിനാണ് ഞങ്ങൾ റഫ ആക്രമിക്കുമെന്ന് നെതന്യാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? റഫയിലാണ് ഇപ്പം ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബറ്റാലിയൻസ് കിടക്കുന്നത്. അതുകൊണ്ട് റഫ ആക്രമിക്കാതെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നാണ് പുള്ളി എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇന്നലെ ഒരൊറ്റ ദിവസം 10 വയസ്സിന് താഴെയുള്ള 18 കുഞ്ഞുങ്ങൾ, 4 സ്ത്രീകൾ ആണ് കൊന്നത്. അതിലൊരു കുഞ്ഞ് 3 വയസ്സിന് താഴെയുള്ള കുഞ്ഞാണ്. ഇവരെന്ത് ഹമാസാണ്? ഒരൊറ്റ ദിവസം 18 കുഞ്ഞുങ്ങളെ കൊല്ലുക, 4 സ്ത്രീകളെ കൊല്ലുക, ഇത് എല്ലാം മാറ്റുന്നത്. ഇതെന്ത് യുദ്ധതന്ത്രമാണ് എന്ന് വെച്ചാൽ, നിങ്ങളൊരു ഇവരൊരു യുദ്ധം വിജയിക്കാൻ വേണ്ടിയാണ് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെന്ത് യുദ്ധതന്ത്രമാണ്? ഈ കുഞ്ഞുങ്ങളെ കൊന്നതുകൊണ്ട് ഈ യുദ്ധത്തിൽ എന്തു നേട്ടമാണ് ഇസ്രായേലിന് ലഭിക്കാൻ പോകുന്നത്? പിന്നെ എന്തിനാണ് അവരിങ്ങനെ ആശുപത്രിയിൽ ചികിത്സയിൽ കിടക്കുന്ന ആളുകളെ പിടിച്ചുകൊണ്ടുപോയി കൊന്നു കുഴിച്ചു മൂടുക? 5, 6, 7, 3 വയസ്സുള്ള കുഞ്ഞുങ്ങളെ കൊല്ലുക, ഗർഭിണികളെ കൊല്ലുക, ഇവരെന്തിനാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിച്ചാൽ, അതാണ് 18 ഹാരറ്റ്സിൽ ഒരു ലേഖനം വന്നിട്ടുണ്ട്. ഈ മറ്റേ ഹരാരി, യുവാൽ ഹരാരി, ഈ മനുഷ്യർ നമ്മൾ സത്യം മലയാളികൾക്ക് നല്ല പരിചയമുള്ള ആളാണ്.
കാരണം
സാപ്പിയൻസ് എന്ന് പറയുന്ന മലയാളത്തിൽ ലോകത്തിൻ്റെ ബെസ്റ്റ് സെല്ലറായ പുസ്തകമാണ്, മലയാളത്തിലും ബെസ്റ്റ് സെല്ലറായ പുസ്തകമാണ് സാപ്പിയൻസ്. അതിൻ്റെ രചയിതാവാണ്, ഗ്രന്ഥകർത്താവാണ് അദ്ദേഹം. അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ്. 18 അദ്ദേഹം ഹാരറ്റ്സ് ലേഖനം എഴുതുന്നുണ്ട്, ഫ്രം ഗാസ ടു ഇറാൻ. ഈ ഇസ്രയേൽ അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പൊരുതുകയാണ് എന്നാണ് അദ്ദേഹം ലേഖനം തലക്കെട്ടായി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഫലസ്തീനിയൻ ജീവിതങ്ങൾ അത് വിലപ്പെട്ടതാണ് എന്ന് ഇവർ വിചാരിക്കുന്നില്ല. അതാണ് ബെഞ്ചമിൻ നെതന്യാഹുവും അദ്ദേഹത്തിൻ്റെ അനുയായികളും, ഫലസ്തീനിയൻ ജീവിതങ്ങൾ വിലപ്പെട്ട നമ്മളുടെ ജീവിതം പോലെ തന്നെ വിലപ്പെട്ട ജീവിതങ്ങളാണ് എന്നവർ വിചാരിക്കുന്നില്ല. അങ്ങനെ വിചാരിക്കാത്ത ഇത് വേറൊരു വിഭാഗം മനുഷ്യരാണ് എന്ന് കരുതുന്ന മാനസികാവസ്ഥയിൽ ആ ആശയധാരയിൽ പോകുന്ന ആളുകൾ. നമ്മൾ നേരത്തെ എന്തുകൊണ്ട് മോഡി ഇങ്ങനെ പ്രസംഗിക്കുന്നു ചോദിച്ചില്ലേ, അത് തന്നെ ആ നിലക്കുള്ള ഒരു ജനതയാണ് അവരും വളർത്തിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ കാണുന്നത് ഇദ്ദേഹം ഈ ലേഖനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, നെതന്യാഹു നമുക്ക് നൽകിയ വാഗ്ദാനം കംപ്ലീറ്റ് വിക്ടറി ആയിരുന്നു, ബട്ട് വി ആർ ജസ്റ്റ് സ്റ്റെപ്പ് എവേ ഫ്രം കംപ്ലീറ്റ് ഡിഫീറ്റ് എന്ന് അദ്ദേഹം പറയുന്നു. ഇത്രയും കാലം ഇക്കണ്ട മനുഷ്യരെ മുഴുവൻ കൊന്നു തീർത്തിട്ട്, ആശുപത്രികൾ മുഴുവൻ തകർത്തിട്ട്, വീടുകളും കെട്ടിടങ്ങളും മുഴുവൻ തകർത്ത്, സർവ്വ സംവിധാനങ്ങളും തകർത്തിട്ട് നിങ്ങൾ എന്തു നേടിയെന്ന് ചോദിക്കുമ്പോൾ ഇസ്രയേലിലെ ബുദ്ധിജീവികൾ പറയുന്നു, വി ആർ ജസ്റ്റ് എവേ ഫ്രം കംപ്ലീറ്റ് ഡിഫീറ്റ്, സമ്പൂർണ്ണ പരാജയത്തിന് ഏതാനും ചുവട് ഇപ്പുറത്ത് നിൽക്കുകയാണ്. ഇസ്രയേൽ അതിൻ്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇവരാരെയാണ് തോൽപ്പിച്ചത്? ഈ ആയുധങ്ങളെല്ലാം നിങ്ങൾ ഗസയിൽ ഒരു ഹ്യൂമാനിറ്റേറിയൻ കാറ്റാസ്ട്രോഫിയാണെന്നുള്ളതെങ്കിൽ, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിപ്ലോമാറ്റിക് കാറ്റാസ്ട്രോഫിയാണ് സംഭവിച്ചിരിക്കുന്നത്. ലോകത്തുള്ള ചിന്തിക്കുന്ന സർവ്വ മനുഷ്യരും ഇസ്രായേലിനെ വെറുക്കുന്ന അവസ്ഥയിലെത്തി. ലോകത്തെ ലിബറൽ ഡെമോക്രസീസ്, വെസ്റ്റേൺ ഡെമോക്രസീസിലെ ചെറുപ്പക്കാർ നമ്മളെ വെറുപ്പോടെ കാണുന്ന അവസ്ഥയുണ്ടാക്കി. ഇന്നൊക്കെ ഇദ്ദേഹം ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ പോളിസി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വെഞ്ചൻസ്, പ്രതികാരം വീട്ടുക, പ്രതികാരം വീട്ടുക എന്ന ഒരു വികാരം. അതേപോലെ ഫലസ്തീനി ജീവിതങ്ങൾ അത് ലെസർ ഹ്യൂമൻസ് ആണ്, അത് കീഴ്ജന്മങ്ങളാണ് എന്ന ആ വംശീയ ബോധം, ഇതാണ് നയിച്ചത്. അതുകൊണ്ട് പിന്നെ ഈ കുഞ്ഞുങ്ങളെയും രോഗികളെയും സ്ത്രീകളെയും കൊന്നുകൊണ്ടിരിക്കുക എന്ന ആ കലാപരിപാടി ഇങ്ങനെ അവർ തുടരുന്നു എന്നുള്ളതല്ലാതെ ഫലസ്തീൻ കോസിനെ അല്ലെങ്കിൽ ഫലസ്തീനികളുടെ സ്വാതന്ത്ര്യ ബോധത്തെ, സ്വാതന്ത്ര്യ സമരത്തെ ഏതെങ്കിലും നിലക്ക് പ്രഹരിക്കുവാൻ, ഒരു ഇഞ്ചെങ്കിലും പ്രഹരിക്കുവാൻ സാധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ആ ഒരു ലക്ഷ്യത്തെ ഒരുപാട് കാതം മുന്നിലേക്ക് കൊണ്ടുപോകാനാണ് ഫലസ്തീനികൾക്ക് സാധിച്ചിട്ട്, നമ്മൾ മനസ്സിലാക്കണം. പിന്നെ കഴിഞ്ഞ ദിവസം ഇവരുടെ നെസറ്റിൽപ്പെട്ട ആ നെസറ്റിൻ്റെ ഡിഫൻസ് കമ്മിറ്റിയിൽ അംഗമായിട്ടുള്ള ഒരു അവിടുത്തെ ഒരു എം പി പറയുന്നുണ്ട്, നിങ്ങൾ 24 ഹമാസിൻ്റെ മുഴുവൻ ബറ്റാലിയൻസിനെയും തകർത്തു എന്ന് പറയുന്ന പച്ചക്കള്ളാണ്, ഒരു ചുക്കും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ലെന്ന് അവിടുത്തെ പാർലമെൻറ്റ് അംഗമാണ് പറയുന്നത്. അപ്പോൾ ഫലസ്തീനികളുടെ പ്രതിരോധത്തെയോ അവരുടെ സമരബോധത്തെയോ സ്വാതന്ത്ര്യബോധത്തെയോ ഒരിഞ്ച് അതിനെ ഷെയ്ക്ക് ചെയ്യാൻ ഇസ്രായേലിൻ്റെ ഇത്രയും മാരകമായ ഈ ഓപ്പറേഷൻ സാധിച്ചിട്ടില്ല. പക്ഷേ അതേസമയം എന്തായിരുന്നു ഇസ്രായേൽ എന്ന് ഓരോ ദിവസവും എക്സ്പോസ് ചെയ്യപ്പെടുന്ന വാർത്തകളും കാഴ്ചകളുമാണ് അവിടുന്ന് വരുന്നത്.
അജംസ്, ഈ ചിത്രങ്ങൾ, ഈ ദൃശ്യങ്ങളെല്ലാം ലോകത്തിന് മുന്നിലുണ്ട്. ആ ദൃശ്യങ്ങളിൽ നിന്ന് ഈ ഗസയിലെ മനുഷ്യരോട് ലോകത്തിന് എന്തെങ്കിലും ഒരു എമ്പതി തോന്നുന്നുണ്ടോ?
അവിടെ എമ്പതി അല്ല തോന്നുന്നത്, ഇത് വംശഹത്യയുടെ ജീവിക്കുന്ന തെളിവുകളാണ്, ആളുടെ മുമ്പിലുള്ള റെക്കോർഡ് തെളിവുകളാണ്. വംശഹത്യ അവിടെ നടക്കുന്നു. ഈ വംശഹത്യ എന്ന് പറയുമ്പോൾ ഇത് വംശഹത്യയാവുകയും ബോംബിട്ട ആളുകൾ കൊല്ലുന്നു വംശഹത്യ അല്ലാതിരിക്കുകയും ചെയ്യുന്ന അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ, അതിനെ അവർ കൊളാട്രൽ ഡാമേജ് എന്നാണ് വിളിക്കുക. അത് അമേരിക്ക കണ്ടുപിടിച്ച ഒരു വാക്കാണ്, കൊളാട്രൽ ഡാമേജ്. ഇവിടെ വന്ന് ബോംബിടുക, നമ്മുടെ ലക്ഷ്യം, ഈ ബോംബിടുന്നവരുടെ ലക്ഷ്യം നമ്മൾ മൂന്നുപേരും ആയിരുന്നില്ല, ഇവിടെയായിരുന്നു, നമ്മൾ മരിച്ചുപോയി, അതാണ് പറഞ്ഞതിന് അർത്ഥം. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഹോസ്പിറ്റലുകൾ ആക്രമിച്ച്, അതായത് ടാങ്കുകളും സൈനിക വാഹനങ്ങളും ഉപയോഗിച്ച് ഒരു സ്ഥലത്ത് അധിനിവേശം നടത്തി അവിടുത്തെ സിവിലിയൻസിനെ പിടികൂടി കൊന്ന് കൂട്ടക്കുഴിമാടങ്ങളിൽ കുഴിച്ചിട്ടു. ഇതിന് ഈ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടെങ്കിൽ, അത് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അത് വംശഹത്യയാണെന്നുള്ളതിന് വേറെ തർക്കമൊന്നുമില്ല, ഒരു നിയമ സംവിധാനത്തിന് തർക്കമൊന്നുമില്ല. അപ്പോൾ വംശഹത്യ അവിടെ നടന്നു എന്നുള്ള തെളിവാണത്. മറ്റതിന് ഈ പറയുമ്പോൾ കൊളാട്രൽ ഡാമേജ് ആണെന്ന് പറയാമെങ്കിലും ഇതങ്ങനെ പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇതൊരു കാര്യമായ പ്രശ്നമൊന്നുമല്ല, കാരണം അവർക്ക് അവരെ സംബന്ധിച്ച് ഈ നമ്മൾ സംഘപരിവാറിനെ പറ്റി പറയുന്ന പോലെ അവരുടെ ഐഡിയോളജി അനുസരിച്ച് ഫലസ്തീനുകളെ കൊല്ലുക എന്നുള്ളത് അവർക്കൊരു ആടിനെ അറക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു കോഴി അറക്കുന്ന പോലെയൊക്കെയുള്ള പ്രശ്നമേ ഉള്ളൂ. മോറലി അവർക്ക് അത്രയും പ്രശ്നമേ ഉള്ളൂ, അവരുടെ ഐഡിയോളജി അങ്ങനെയാണ്. പക്ഷേ ഇത് ഇന്ന് നാം കണ്ട കാഴ്ച, ഇന്നിപ്പോൾ അൽനസർ ഹോസ്പിറ്റലിലും മറ്റും കണ്ട കൂട്ടിയ കോഴിമാടങ്ങൾ വലിയ എന്താണ്, നമ്മളൊരു ബട്ടർഫ്ലൈ എഫക്ട്സ് പോലത്തെ പോലെയെങ്കിലും ലോകരാഷ്ട്രീയത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നാണ് നാം കരുതുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം ഇസ്രായേലിൽ ആദ്യമായിട്ട് ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ രാജിവെച്ചു, IDF മിലിറ്ററി ഇൻ്റലിജൻസ് ഡയറക്ടർ രാജിവെച്ചു. അതായത് ആ ഈ കഴിഞ്ഞ 6 അങ്ങനെ ആരെങ്കിലും രാജിവെക്കുന്നു, അതൊരു യുദ്ധസമാന സാഹചര്യത്തിൽ ഒരു വാർ ക്യാബിനറ്റ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കെ ഏറ്റവും വലിയൊരു ഉദ്യോഗസ്ഥൻ രാജിവെക്കുന്നതാണ് അദ്ദേഹം, അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം. ഇനി ആ സംഭവത്തിന് ശേഷം ഉള്ള എല്ലാ കാര്യങ്ങൾക്കും ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തുകൊണ്ടാണ് അദ്ദേഹം രാജി കൊടുത്തത്, ആ രാജി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കയിൽ ഇലക്ഷൻ നടക്കുകയാണ്. നമ്മൾ പ്രധാനമായും കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ എൻക്യാമ്പ്മെൻറ്റ് എന്ന പേരിൽ വിദ്യാർത്ഥികൾ ഒരു പ്രത്യേക സ്ഥലം വളഞ്ഞു കെട്ടി, ഇത് ഗസയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവരവിടെ നിന്ന് എന്താണ് പാട്ട് പാടുന്നു, ഡാൻസ് ചെയ്യുന്നു. ഗസയിലെ ജീവിതം പുനരാവിഷ്കരിക്കുന്നു. ഗസയിൽ മനുഷ്യരെന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ എൻക്യാമ്പിനകത്ത് അവരവിടെ പുനരാവിഷ്കരിക്കുകയാണ്. തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ പ്രാർത്ഥിക്കുന്നു, അവർ കല്യാണങ്ങൾ നടത്തുന്നു, അവിടെ നിന്ന് നോമ്പ് തുറക്കുന്നു, ബാങ്ക് വിളിക്കുന്നു, തുടങ്ങി ഗസയിലെ ജീവിതം അവിടെ പുനരാവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്നിപ്പോൾ വലിയ ട്രോളും ഒക്കെ ആയി മാറണം. ഇന്ത്യയിൽ പോലും അത് ഭയങ്കര സംഘി ഗ്രൂപ്പുകളിലൊക്കെ ഭയങ്കര ട്രോളൊക്കെ ആവുന്നുണ്ട് ആ എൻക്യാമ്പിനെതിരെ. പക്ഷേ കൊളംബിയയിൽ മാത്രമേ, കൊളംബിയ യൂണിവേഴ്സിറ്റി നമുക്കറിയാം, നമ്മൾ JNU പോലെ അമേരിക്കയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സർവകലാശാലയാണ്, മറ്റ് സർവകലാശാലകളിൽ കൂടി ഈ പ്രതിഷേധം വരികയാണ്. ഈ പ്രതിഷേധം വരുന്നതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, 1968 വിയറ്റ്നാം യുദ്ധത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് നടക്കുക, 1960 അന്ന് ലിൻഡൻ ബി ജോൺസൺ ആണ് ഡെമോക്രാറ്റിൻ്റെ പ്രസിഡൻ്റാണ്, ലിൻഡൻ ബി ജോൺസൺ ആണ് പ്രസിഡൻറ്. അദ്ദേഹം ഇൻകമ്പൻ്റ് ആയിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ റിച്ചാർഡ് നിക്സൺ ആണ് ജയിച്ചു കയറുന്നത്. അന്ന് ഈ ഡെമോക്രാറ്റ് പാർട്ടിക്ക് നേരിട്ട ഒരു പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധിയുടെ സമാനമായൊരു പ്രതിസന്ധി ഇന്ന് ജോ ബൈഡൻ നേരിടുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ ഒരു വിശകലനം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ 1968 നമുക്കറിയാം വിയറ്റ്നാം യുദ്ധകാലത്ത് വലിയ തോതിലുള്ള യുദ്ധവിരുദ്ധ പ്രകടനം നടന്നൊരു രാജ്യമാണ് അമേരിക്ക. അത് വിയറ്റ്നാം ജനതയോടുള്ള എമ്പതി കൊണ്ടോ ഒന്നും അല്ല. അതിൻ്റെ കാരണം വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങനെ പെട്ടികൾ വരാൻ തുടങ്ങി. നമ്മൾ ഇറാഖിലും അഫ്ഗാനിലും യുദ്ധ സമയത്ത് കണ്ടതുപോലെ അവിടെ നിന്ന് മരിച്ച യു എസ് സൈനികരുടെ പെട്ടികൾ വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഈ മരിച്ചുപോയ സൈനികരുടെ കുടുംബാംഗങ്ങൾ പ്രതിഷേധവുമായി ഇറങ്ങി. എന്തിനാ, ആർക്ക് വേണ്ടിയാണ് യുദ്ധം എന്ന് ചോദിച്ചുകൊണ്ട് ഇറങ്ങി. അത് പിന്നീട് യൂണിവേഴ്സിറ്റികളിലേക്കും സ്കൂളുകളിലേക്കും സ്റ്റുഡൻസിനിടയിലേക്കും ഒരു വലിയ യുദ്ധവിരുദ്ധ മൂവ്മെൻ്റായി മാറുകയും ആ തെരഞ്ഞെടുപ്പിൽ ഈ ഡെമോക്രാറ്റുകളുടെ തോൽവിക്ക് വിയറ്റ്നാം യുദ്ധം കാരണമാവുകയും ചെയ്തു. സമാനമായ ഒരു രാഷ്ട്രീയ സാഹചര്യം യു എസിൽ ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ ഒരു പ്രകടനമാണ് ഇപ്പോൾ നമ്മൾ ഈ എൻകാമ്പനായിട്ട് കൊളംബിയ യൂണിവേഴ്സിറ്റി കാണുന്നത്. ശരിക്കും യു എസ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ പറയുന്നത് ജോ ബൈഡൻ മാത്രമല്ല, എസ്റ്റാബ്ലിഷ്മെൻ്റ് തന്നെ ഒരു തരത്തിലുള്ള വലിയ തിരിച്ചടി, 1968നേക്കാൾ വലിയൊരു തിരിച്ചടി. ആ തിരിച്ചടി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായി മാത്രമല്ല, സോഷ്യലി കൂടിയാണ്. അങ്ങനെ ഒരു തിരിച്ചടി യു എസ് സൊസൈറ്റിയിൽ ഉണ്ടാവുമെന്ന് അവർ ഭയക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ കുഴിമാടങ്ങളൊക്കെ പുറത്തു വരട്ടെ, ലെറ്റ് ദ സ്കെൽട്ടൻ കം ഔട്ട് ഫ്രം ദ കബോർഡ്.
യെസ്, തീർച്ചയായും ഈ ലോകത്തിന് മുന്നിൽ ആ ദൃശ്യങ്ങൾ ഉണ്ട്, ആ ചിത്രങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ കൂടുതൽ വസ്തുതകൾ മനസ്സിലാക്കുന്നതിന് അത് സഹായിക്കട്ടെ, കാര്യങ്ങൾ ബോധ്യപ്പെടട്ടെ. അടുത്ത വിഷയത്തിലേക്ക് വന്നാൽ വീണ്ടും കേരളത്തിലേക്ക് വരികയാണ്. സമസ്തയെക്കുറിച്ചാണ്, മുസ്ലിം ലീഗിനെക്കുറിച്ചാണ്. തെരഞ്ഞെടുപ്പ് വെളിപ്പാടകലെ മാത്രം നിൽക്കുന്നു. അപ്പോൾ സമസ്തയ്ക്കുള്ളിലെ ചില സ്വാരസ്യങ്ങൾ പുറത്തേക്ക് വരികയാണ്. മുസ്ലിം ലീഗിനെതിരെ ഒരു വിഭാഗം നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കുകയാണ്. ദൗദ് സാർ, തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. ഈ സമസ്തയുടെ രാഷ്ട്രീയ ആഭിമുഖ്യത്തിൽ അടുത്ത കാലത്ത് എന്തെങ്കിലും മാറ്റം വന്നു എന്ന് ദൗദ് സാർ കരുതുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ സമസ്തയ്ക്ക് എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുമോ?
ഇതിൽ ഈ സമസ്ത ലീഗ് CPM ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പലതരത്തിലുള്ള വിവാദങ്ങളും വാർത്തകളും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സർഫേസ് ചെയ്യാറ്. പക്ഷേ ഇന്ന് കഴിഞ്ഞ 2-3 ദിവസങ്ങളുണ്ടായിട്ടുള്ള പ്രത്യേകമായ അല്ലെങ്കിൽ വളരെ ആശ്ചര്യകരമായൊരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സമസ്ത നേതാവ് എന്ന് പറഞ്ഞാൽ സമസ്തയുടെ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ്. സമസ്ത നേതാവ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന സമസ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡി മുഷാവറ എന്ന് പറയും, 40 അംഗ മുഷാവറ. മുഷാവറ എന്ന് പറഞ്ഞാൽ കൂടിയാലോചന സമിതി. അതിലെ അംഗവും സമസ്തയുടെ സംസ്ഥാന സെക്രട്ടറിയുമായ മുക്കം മുഹമ്മദ് ഫൈസി അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻ്റ് കൊടുക്കുകയാണ് 2-3 ദിവസം മുമ്പ് മാതൃഭൂമി ചാനലിൽ. അതിലദ്ദേഹം ഇടതുപക്ഷത്തോട് ആഭിമുഖ്യം പുലർത്തുന്ന തരത്തിലാണ് സംസാരിക്കുന്നത്. ഇന്നോ ഇന്നലെയാണെന്ന് തോന്നുന്നു റിപ്പോർട്ടർ TVക്ക് വേറൊരു ബൈറ്റ് കൊടുക്കുന്നുണ്ട്. അദ്ദേഹം അതിൽ വളരെ എക്സ്പ്ലിസിറ്റായിട്ട് ഒരു വ്യാഖ്യാനത്തിനും പഴുതില്ലാത്ത വിധം എൽ ഡി എഫിനാണ് പരിഗണന കൊടുക്കേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന പോയിൻ്റ് ഇതാണ്, CPM കേരളത്തിൽ ഉന്നയിക്കുന്നൊരു പോയിൻ്റ് കൂടിയാണത്, എന്നുവെച്ചാൽ ഇന്ത്യ മുന്നണിയാണ് അധികാരത്തിൽ വരേണ്ടത്. ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യങ്ങൾ ഏറ്റവും ശക്തമായും ശരിയായും ഉയർത്തിപ്പിടിക്കുന്നത് ആരാണ്? അത് CPMഉം LDFഉമാണ് എന്ന് അദ്ദേഹം ഒരു വ്യാഖ്യാനത്തിനും ഇടയില്ലാത്ത വിധം അത് പറയുന്നുണ്ട്. സാധാരണ സമസ്ത നേതാക്കന്മാരുടെ മാത്രമല്ല സമുദായ നേതാക്കളുടെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രസംഗങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും വായിച്ചെടുക്കുകയാണ് ചെയ്യുക. പക്ഷേ ഇത് അങ്ങനെ വായിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം LDFനാണ് പരിഗണന കൊടുക്കേണ്ടത്, CPMനാണ് പരിഗണന കൊടുക്കേണ്ടതെന്ന് 2 തവണ പറയുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നുവെച്ചാൽ അദ്ദേഹം സമസ്ത മുഷാവർ അംഗവും സംസ്ഥാന സെക്രട്ടറിയുമാണ്. അതിനേക്കാൾ ഗുരുതരമായൊരു കാര്യം അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഈ ഹൈദർലി ഷിഹാബ് തങ്ങളെ ED ചോദ്യം ചെയ്തത്, ഈ ഒരു ദിവസം മുഴുവൻ ED ചോദ്യം ചെയ്യുന്നു. ED ചോദ്യം ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമാവുന്നു. ഇത് ആരാണ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നത്? ഇത് പറഞ്ഞുകൊണ്ടിരുന്നത് KS ഹംസ എന്ന് പറയുന്ന പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ തുടങ്ങിയ ശേഷം 3 തവണ ഇത് പരസ്യമായിട്ട് ഉന്നയിച്ചു മാധ്യമങ്ങളുടെ മുമ്പിൽ. ലീഗ് അതിനോട് ഒരു നിലക്കും റെസ്പോണ്ട് ചെയ്തില്ല. ഞങ്ങൾ അതിൽ കൊത്തുന്നില്ല എന്നുള്ള സമീപനമാണ് അവർ സ്വീകരിച്ചത്, അത് അവരുടെ അതിനോട് റെസ്പോണ്ട് ചെയ്തില്ല. പക്ഷേ അതേ കാര്യം ആവർത്തിക്കുകയാണ് ആര്, ഈ മുക്കം മുഹമ്മദ് ഫൈസി ചെയ്യുന്നത്. അദ്ദേഹം എന്താണോ KS ഹംസ ഹൈദരലി തങ്ങളുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അത് ആവർത്തിക്കുന്നു. എന്നിട്ട് അത് ഗൗരവപ്പെട്ട കാര്യമാണല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ സമസ്തയുടെ മുഷാവറാംഗമായിട്ടുള്ള ഒരാൾ വളരെ എക്സ്പ്ലിസിറ്റായിട്ട് ഈ പറയുന്ന LDFനാണ് പരിഗണന കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് നിശ്ചയമായും ഒരു പുതിയ സാഹചര്യമാണ്. സമസ്തയുടെ ഒരു നേതാവും മുസ്ലിം ലീഗിന് വേണ്ടിയോ യു ഡി എഫിന് വേണ്ടിയോ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. പക്ഷേ എൽ ഡി എഫിന് വേണ്ടി അങ്ങനെ സംസാരിച്ചിരിക്കുന്നു. പക്ഷെ അങ്ങനെ സംസാരിച്ചാൽ സാധാരണഗതിയിൽ സംസ്ഥയുടെ ലീഡർഷിപ്പ് ഇദ്ദേഹം ലീഡർഷിപ്പിൻ്റെ ഭാഗമാണ്. പിന്നെ ഉള്ളത് സംസ്ഥയുടെ അതിൻ്റെ മേലുള്ള സംസ്ഥയുടെ പ്രസിഡൻറ്റ് ജനറൽ സെക്രട്ടറിയാണ്, ജിഫ്രി തങ്ങളാണ് പ്രസിഡൻറ്. അദ്ദേഹം ഇതുവരെ അതിലൊരു വ്യക്തത വരുത്തിയിട്ടില്ല. അത് അദ്ദേഹം പറഞ്ഞത് മുഷാവറാംഗം പറഞ്ഞിട്ടുള്ളത് സംസ്ഥയുടെ അഭിപ്രായമാണോ അല്ലയോ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷേ അതവിടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാസർ ഫൈസി കൂടത്ത എന്ന് പറയുന്ന സംസ്ഥയുടെ ഒരു പോഷക വിഭാഗത്തിൻ്റെ ഒരു സഹനേതാവ് മാത്രമായിട്ടുള്ള ആളാണ് അതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. സംസ്ഥയുടെ നിലപാടല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം. അപ്പം സംസ്ഥ മുഷാവറാംഗമായിട്ടുള്ള ഒരാളെ തിരുത്തുക, എന്താണ് സംസ്ഥയുടെ കീഴ്ഘടകമായിട്ടുള്ള എസ് വൈ എസിൻ്റെ ഒരു സഹഭാരവാഹിയായിട്ടുള്ള ഒരാളാണ്, അങ്ങനെയാണ് കാര്യമെങ്കിൽ അത് സംഘടനയെ ബാധിക്കുന്ന ഗുരുതരമായൊരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ പിന്നെ ഇതെന്താണെന്ന് വ്യക്തത വരുത്തേണ്ട ഉത്തരവാദിത്വം സമസ്ത ലീഡർഷിപ്പിനാണ്, പ്രാഥമികമായി ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കാണ്. അദ്ദേഹം അത് വരുത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് അദ്ദേഹം പറഞ്ഞത് ശരിയാണോ ശരിയല്ലേ എന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പം നേരത്തെ പലതവണ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ സമസ്തക്കകത്ത് കുറേ കാലമായി ഒരു ചില തരത്തിലുള്ള പിരിമുറുക്കങ്ങൾ ഉണ്ട് സമസ്തക്കകത്തും സമസ്ത ലീഗ് ബന്ധത്തിലും. അപ്പോൾ അതിൽ ഒരു വിഭാഗം ഇടതുപക്ഷത്തോട് അടുക്കുന്നു, അവരെ പൊതുവെ ഷജറ വിഭാഗം എന്നാണ് പറയുക. അതിൻ്റെ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് എനിക്കറിയാം. ഷജറ എന്നാ മരുന്നാണ് അതിൻ്റെ അർത്ഥം.
ഗ്രൂപ്പ്
അല്ല,
അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇതിനകത്ത് ഔദ്യോഗികമായിട്ടൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. എനിവേ എന്തോ ആയിക്കോട്ടെ, ഷജറ വിഭാഗം എന്നാണ് അത് അതിന് പറയുക. അപ്പോൾ അവർ ലീഗ് വിരുദ്ധമായ സി പി എം അനുകൂലമായ സമീപനം സ്വീകരിക്കുന്നുണ്ട്. അവർ പൊന്നാനിയിലും മലപ്പുറത്തും ലീഗിനെതിരെ പണിയെടുക്കുന്നു. അതിൽ തന്നെ പൊന്നാനിയിൽ അധികമായി പണിയെടുക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പൊന്നാനിയിലെ അതിൻ്റെ ഇടയ്ക്ക് കാണും ഈ സമസ്തയുടേത് എന്ന് പറഞ്ഞിട്ട് വീടുകളിൽ സമസ്ത പ്രവർത്തകരുടെ വീടുകളിൽ ഫോൺ കോൾ വന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നല്ലോ. അതിൽ ജിഫ്രി തങ്ങൾ തന്നെ ക്ലാരിറ്റി വരുത്തി, ഞങ്ങൾ അങ്ങനെ ആരെയും ഫോൺ വിളിക്കാൻ ഏൽപ്പിച്ചിട്ടില്ല എന്നാണ്. എൽ ഡി എഫിന് വോട്ടിയാണ് തന്നെ ഫോൺ കോൾ വന്നു. ഇപ്പോൾ ഇവിടെ ഈ പൊന്നാനി മണ്ഡലത്തിൽ ഒരു ഓൺലൈൻ ക്വിസ് നടക്കുന്നുണ്ട്. അത് പൊന്നാനി ടീം സമസ്ത കൂട്ടായ്മ ഒരുക്കുന്ന വനിതാ ഓൺലൈൻ ക്വിസ് മത്സരം ഇൻതിഫാദ. ഒന്നാം സമ്മാനം ഗോൾഡ് കോയിൻ, രണ്ടാം സമ്മാനം ഫാൻ, മൂന്നാം സമ്മാനം കുക്കർ. ഇത് 25/4/2024 വരെയാണ് ഈ ക്വിസ്. 25 എന്ന് പറയുമ്പോൾ ഇലക്ഷൻ്റെ തലേദിവസമല്ലേ അതല്ലേ. ആ ക്വിസിൽ ചോദ്യങ്ങൾ ഞാൻ വായിച്ചുതരാം, അപ്പോൾ മനസ്സിലാവും. കുറേ ചോദ്യമുണ്ട്. സമസ്തക്ക് ബദലാവാൻ ഈയിടെ രൂപീകരിച്ച ഫൗണ്ടേഷൻ്റെ പേര് കാളി ഫൗണ്ടേഷൻ, ഫോർവേഡ് ഫൗണ്ടേഷൻ, പ്രയാൺ ഫൗണ്ടേഷൻ. കേരള മുസ്ലിങ്ങളുടെ മതവിദ്യാഭ്യാസ പുരോഗതിക്ക് ചാലകശക്തിയെ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ പേര് SKSF, SYS, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവയെല്ലാം. സമസ്തയുടെ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്, സമസ്തയുടെ സ്ഥാപനങ്ങൾ സമസ്ത വിരുദ്ധർക്ക് കൈയടക്കാൻ അവസരം നൽകിയ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് തൃണമൂൽ കോൺഗ്രസ്, AAP, BSP, മുസ്ലിം ലീഗ്. ഇത് ആരെയാണ് തിരഞ്ഞെടുക്കാൻ? തൃണമൂൽ കോൺഗ്രസ് ഏതായാലും സമസ്തക്കെതിരെ ഒന്നും ചെയ്തില്ല. AAP, BSP. അടുത്തത് സമസ്ത പ്രസിഡന്റ് സയ്യിദുൽ ഉലമക്കെതിരെ മുസ്ലിം ലീഗ് പാർട്ടിയുടെ അറിവോടെ ആക്രോശം നടത്തിയ ലീഗ് ജനറൽ സെക്രട്ടറിയുടെ പേര് അബ്ദുറഹ്മാൻ അണ്ടത്താണി, PMSLM, ആബിദ് ഹുസൈൻ തങ്ങൾ. അടുത്ത ചോദ്യം, സമസ്ത CAC വിഷയത്തിൽ പരിഹാരത്തിനെന്ന വ്യാജേന PK കുഞ്ഞാലിക്കുട്ടി, ആബിദ് ഹുസൈൻ തങ്ങൾ എന്നിവർക്കൊപ്പം പങ്കെടുത്ത് സമസ്തയെ ചതിച്ച മറ്റൊരു നേതാവ് സാദിഖ് അലി തങ്ങൾ, PSH തങ്ങൾ, KPSK തങ്ങൾ. സമസ്ത മുഷാവറയും സയ്യിദുൽ ഉലമയെയും സമൂഹ മധ്യത്തിൽ മോശമായി അവഹേളിച്ചതിന് പ്രത്യുപകാരമായി മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ച വ്യക്തി PSH തങ്ങൾ, രണ്ടത്താണി, സുബൈറുദ്. ഇങ്ങനെ പോയി. അടുത്ത ചോദ്യം, വന്ധ്യരായ ഹൈദരലി ശിഹാബ് തങ്ങളെ ED മുമ്പിലേക്ക് ചോദ്യം ചെയ്യാൻ വലിച്ചെറിഞ്ഞു കൊടുത്തതിനെതിരെ പാർട്ടിയിൽ ചോദ്യം ചെയ്തതിന് മുസ്ലിം ലീഗിൽ നിന്നും പുറത്താക്കപ്പെട്ട വ്യക്തി സഭാവേങ്കര KS ഹംസ ലത്തീഫ് തുറയൂർ. പരാജയ ഭീതി മൂലം സുപ്രഭാതം പത്രത്തിൽ വന്ന ഒരു പരസ്യത്തിൻ്റെ പേരിൽ പത്രം കത്തിച്ച പാർട്ടിയുടെ പേര് AAP, BSP, മുസ്ലിം ലീഗ്. ഇത് ആരാ നടത്തുന്ന വെച്ചാൽ ഇതിൻ്റെ പോസ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന ടീം സമസ്ത പൊന്നാനി. പക്ഷെ ഇത് പൊന്നാനി മണ്ഡലത്തിലെ ഈ സമസ്തക്കാരുടെ ഇതിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഈ ഈ ക്വിസിൻ്റെ ലിങ്ക് ഓൺലൈൻ ക്വിസാണ്. ഇതിൻ്റെ ലിങ്ക് കഴിഞ്ഞ 1-2 ദിവസമായി വ്യാപകമായി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഇതിനകത്ത്. QR കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിവേ, അപ്പോൾ ഇതെന്താ സംഭവം? ഈ ടീം, ഈ പറയുന്ന ഷജറ ടീം വളരെ വ്യവസ്ഥാപിതമായി പൊന്നാനിയിൽ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യമുണ്ട്. ഇത് വിജയിക്കുമെന്ന് ചോദിച്ചാൽ ഇത് രാഷ്ട്രീയമായി എന്തെങ്കിലും, ഈ മലപ്പുറം പൊന്നാനിയാണല്ലോ, എന്തെങ്കിലും അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കാവുന്നൊരു എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഇങ്ങനൊരു ടീം പണിയെടുക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. അത് ലീഗ് സമസ്തയ്ക്കകത്തും ലീഗ് സമസ്ത ബന്ധത്തിലും എങ്ങനെയാണ് അത് അൺഫോൾഡ് ചെയ്ത് വരാൻ പോകുന്നത് എന്നുള്ളത് എന്താണ് രാഷ്ട്രീയമായി കൗതുകം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. ഈ പറയുന്ന തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ കൗണ്ടിങ് കഴിഞ്ഞാൽ ഇതിൻ്റെ പലതരത്തിലുള്ള ഇംപ്ലിക്കേഷൻസ് ഇമ്പാക്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും. പ്രാദേശിക തലങ്ങളിൽ മഹല്ല് കമ്മിറ്റികളിൽ, ഈ പ്രാദേശിക മുസ്ലിം കമ്മിറ്റികളിലൊക്കെ ഇതിൻ്റെ അനുരണനങ്ങൾ പല രീതിയിലുണ്ടാകും. അപ്പോൾ അത് കൂടുതൽ ഗൗരവപ്പെട്ട ചില മൂവ്മെൻറ്റുകളിലേക്ക് പോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിവേ, സമസ്തയ്ക്കകത്ത് ഇങ്ങനെ ഒരു ടീം വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു വാസ്തവമാണ്. പക്ഷേ ഉത്തരവാദപ്പെട്ട ഒരു നേതാവ് അതിനെ എൻഡോസ് ചെയ്യുന്ന സ്വഭാവത്തിൽ സംസാരിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് കാണുന്നത്. അതിലാകട്ടെ, എന്തെങ്കിലും ഒരു ക്ലാരിറ്റി വരുത്താൻ സമസ്ത നേതൃത്വത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതും അവിടെ നിൽക്കുകയാണ്.
മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് കൂടിയാണല്ലോ സമസ്ത. അപ്പോൾ ആശങ്കപ്പെടണോ ലീഗ്?
ദാവൂസാഹിബ് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് ആശങ്കപ്പെട്ടിട്ടില്ലല്ലോ, എനിക്ക് ചിരിയാണ് സദില്ല. കാരണം എന്താ വെച്ചാൽ, ഈ സുപ്രഭാതം പത്രം തുടങ്ങുന്നത് സമസ്തയുടെ പ്രവർത്തനങ്ങൾ ഒരു വഴിത്തിരിവാണ്. അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ, നമ്മൾ മനസ്സിലാക്കി ഇപ്പോൾ ഷജറകൾ എന്ന് പറഞ്ഞല്ലോ. ഈ ഷജറകൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അതെന്തോ വലിയൊരു ഗ്രൂപ്പാണ്, ഒരു വലിയ സംഭവമാണ്. അപ്പോൾ ഈ സമസ്തയെ പുലർത്താൻ വേണ്ടി എല്ലാ ദിവസവും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന, സമസ്തയുടെ പിന്തുണ മുസ്ലിം ലീഗിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് സി പി എമ്മിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നിരന്തരം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന വളരെ സുസംഘടിതരായ ഒരു വിഭാഗം ആളുകളാണ്. അങ്ങനെയൊന്നുമല്ല, ഇത് വിരലിലെണ്ണാവുന്ന വ്യക്തികൾ. ഈ പറയുന്ന ഘടകങ്ങളെല്ലാം, ദാവൂസാഹിബ് പറഞ്ഞ ഘടകങ്ങളെല്ലാം അവിടെ ഉണ്ട് സമസ്തയിൽ. സമസ്ത സ്വന്തം അസ്തിത്വം നിലനിർത്തണം, ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ സാറ്റലൈറ്റായി മാറരുത് എന്ന് ആഗ്രഹിക്കുന്ന സംഘടന തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അതിലെ ബഹുഭൂരിഭാഗം ആളുകളും മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്നവരാണ്. അതിൽ നിന്ന് ഒരു ഡിവിഡൻഡ് ഞങ്ങൾക്ക് കിട്ടണമെന്ന് സി പി എം ആഗ്രഹിക്കുന്നുണ്ട്. പല കാരണങ്ങളാൽ ഈ പറയുന്ന സ്വതന്ത്രാസ്തിത്വം വേണമെന്ന് ചിന്തിക്കുന്ന സമസ്തയെ മുസ്ലിം ലീഗിൽ നിന്ന് വേർപ്പെടുത്താൻ വേണ്ടി വളരെ ബോധപൂർവ്വം ശ്രമിക്കുന്നവരിലുണ്ടാവുന്ന ആൾക്കാരുണ്ട്. ബക്കർ പേരാമ്പ്ര എന്ന പേര് രേഷ്മ കേട്ടിട്ടുണ്ടോ? അങ്ങനെ പേരിൽ സുപ്രഭാതം പത്രം തുടങ്ങുന്ന സമയത്ത് നിരവധി ലേഖനങ്ങൾ വന്നിരുന്നു. അപ്പോൾ എല്ലാവരും വളരെ സാഹുത ആരാണ് ഈ ബക്കർ പേരാമ്പ്ര? സമസ്തയെക്കുറിച്ചും ലീഗിനെക്കുറിച്ചും നിരന്തരം ലേഖനം വരും. അപ്പോൾ വളരെ പെട്ടെന്ന് പിന്നെ ആ പേര് അപ്രത്യക്ഷമായി, ആ പേരിൽ വരുന്ന ലേഖനങ്ങൾ അപ്രത്യക്ഷമായി, ആരാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതിലെ ഏറ്റവും രസകരമായ സംഭവം, അപ്പോൾ ഈ ഔട്ട് ഓഫ് ഫോക്കസിൽ തന്നെ നമ്മൾ ഒരുപക്ഷെ ഗസയും ആർ എസ് എസും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള വിഷയം സമസ്ത ലീഗ് പ്രശ്നമായിരിക്കും. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ സുപ്രഭാതം എന്നൊരു പത്രമാണ്. കാരണം സുപ്രഭാതം പത്രത്തിലൊരു ഒപ്പീനിയൻ, ഓപ്പൺ പേജിൽ ഒരു ഒപ്പീനിയൻ ലേഖനം വരുവാണ് ലീഗിനെതിരെ, തീർച്ചയായിട്ടും ചാനലുകളിലെ പ്രധാനപ്പെട്ട ഹെഡ്ലൈനിലാണ് ഒന്നായി മാറും. എന്തുകൊണ്ടാണത്? അത് സുപ്രഭാതം പത്രം സമസ്തയുടെ ഓർഗനാണ് എന്നുള്ളതുകൊണ്ട് അതിൽ വരുന്ന, അപ്പോൾ ഈ പത്രം തന്നെ കേന്ദ്രീകരിച്ച്, ഈ സുപ്രഭാതം പത്രം തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കുറേ അധികാരങ്ങളുണ്ട്. അപ്പോൾ ഇതിനർത്ഥം അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊന്നുമല്ല, ഇതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വലുതാണ് എന്നുള്ളതാണ്. അതായത് കൂടുതൽ ചർച്ചയായി മാറുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞല്ലേ, ഈ എല്ലാ സംസ്ഥയുടെ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഈ ക്വിസ് വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ ക്വിസ് എന്ന് ഒരാളുടെ ഒരു 5 മിനിറ്റ് നേരത്തെ പ്രയത്നം മാത്രമാണ്. പക്ഷേ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. കാരണം എല്ലാ സംസ്ഥയുടെ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇങ്ങനെ ഒരു ക്വിസ് വരിക, ലീഗിനെ അധിക്ഷേപിച്ചുകൊണ്ട് ക്വിസ് വരിക എന്ന് പറഞ്ഞാൽ അതെല്ലാവരും വായിക്കുക എന്ന് പറഞ്ഞാൽ പണി ചെറുതാണെങ്കിലും ഇമ്പാക്റ്റ് വലുതാണ്. അതാണ് ഞാൻ പറയുന്നത്. ഇത് വളരെ ചുരുക്കം ആളുകളാണ് ഈ ഷജറകൾ എന്ന് വിളിക്കുന്ന, മറ്റുള്ളവരെ അധിക്ഷേപിച്ച് തന്നെയാണ് വിളിക്കുന്നത്. അത് വളരെ ചുരുക്കം ആൾക്കാരാണ്. പക്ഷേ ആൾക്കാരുണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, അവരിയ്ക്കുന്ന പൊസിഷൻ ചില മാധ്യമ സ്ഥാപനങ്ങളിലായതുകൊണ്ടും അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വലുതായതുകൊണ്ടാണ് ഇത് വലിയ ചർച്ചയാവുന്നത്. അതർവൈസ് ഇതൊരു ചർച്ചയാവേണ്ട വിഷയമല്ല. പക്ഷേ സമസ്ത ഒരു സ്വന്തമായ ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയുള്ള പോരാട്ടം നടന്നു, അത് കുറേ നാളുകളായിട്ട് നടക്കുന്നതാണ്. ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിൽ തന്നെയാണ് നടക്കുന്നത്. അത് ഗൗരവമുള്ള വിഷയം തന്നെയാണ്. പക്ഷേ അതിനപ്പുറം ലീഗും സമസ്തയും തമ്മിൽ പിളരുമെന്നോ, പൊന്നാനിയിൽ കുറഞ്ഞ പക്ഷം സമതാനിയുടെ ഭൂരിപക്ഷമെങ്കിലും കുറയ്ക്കണം എന്നുള്ളതാണല്ലോ ഇതിൻ്റെ ലക്ഷ്യം, അത് കുറയുമെന്നോ എന്ന് പോലും ഞാൻ വിചാരിക്കുന്നില്ല.
യെസ്, എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് നടക്കട്ടെ, നമുക്ക് കാത്തിരുന്ന് കാണാം. സമസ്തയിൽ ഒരു പുകച്ചിലുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അത് ഏത് തരത്തിൽ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും, അത് ആർക്ക് നേട്ടമാകും ആർക്ക് കോട്ടമാകും എന്ന് തീരുമാനിക്കാൻ പോകുന്നത് ഇവിടുത്തെ വോട്ടർമാരാണ്. കാത്തിരിക്കാം. ഔട്ട് ഓഫ് ഫോക്കസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.